Do you know what it was that Jesus spoke which hindered people in his time from obeying the word of God?
ദൈവവചനം അനുസരിക്കുന്നതിൽ നിന്നും യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന വ്യക്തികളെ തടഞ്ഞ കാര്യം എന്തായിരുന്നു? യേശു സംസാരിച്ചതിൽ എന്തായിരുന്നു അവർക്ക് ഇടർച്ചയായിട്ട് തീർന്നത്?
There was no greater creature that walked this earth than Jesus himself.
ഈ ഭൂമിയുടെ ചരിത്രത്തിൽ യേശുവിനേക്കാൾ വലിയവനായിരിക്കുന്ന ഒരു പ്രസംഗി ഉണ്ടായിട്ടില്ല.
There was no more anointed preaching that anybody ever heard than from the lips of Jesus.
യേശുവിന്റെ അധരങ്ങളിൽ നിന്ന് കേട്ടതിനേക്കാൾ അഭിഷിക്തമായിരിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ വേറെ ആരില്ലെന്നും കേട്ടിട്ടില്ല.
And yet, at the end of 3.5 years,
എങ്കിലും മൂന്നര വർഷത്തിന്റെ അവസാനം,
of the most anointed preaching the world has ever heard,
ലോകം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഭിഷിക്തമായിരിക്കുന്ന വചനങ്ങൾ കേട്ടതിന്
ശേഷവും
യേശുവിനെ അവർ ക്രൂശിക്കുകയാണ് ചെയ്തത്.
What is that teacher?
നമ്മെ യേശുവിന്റെ ഈ അനുഭവം എന്താണ് പഠിപ്പിക്കുന്നത്?
Whom did he harm among those people?
തന്നെ ക്രൂശിക്കുകയും തനിക്കെതിരെ ശബ്ദമേറ്റുകയും ചെയ്ത ആർക്കാണ് യേശു എന്തെങ്കിലും ദോഷം ചെയ്തത്?
How many thousands of people he had healed?
എത്ര ആയിരങ്ങളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്.
His whole life could be summed up in this word which Peter spoke in Acts 10. He went about doing good.
അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ പത്രോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ യേശുവിന്റെ മുഴുവൻ ജീവിതത്തെയും സംക്ഷിപ്തമായി വിവരിക്കുന്നുണ്ട്. അവൻ നന്മ ചെയ്തുകൊണ്ട്
സഞ്ചരിച്ചു.
33 വർഷക്കാലവും യേശു ചെയ്തത് ആ കാര്യമാണ്.
Never did harm to anyone.
ആർക്കും ഒരിക്കലും ഒരു ദോഷവും ചെയ്തില്ല.
Delivered people who were oppressed by the devil.
പിശാചിനാൽ അടിച്ചമർത്തപ്പെട്ട ജീവിതങ്ങളെ യേശു സഹായിക്കുകയാണ്
ചെയ്തത്.
എന്നാൽ ഈ ജീവിതത്തിന്റെ അവസാനം അവരവിടെ കൊല്ലുകയാണ് ചെയ്തത്.
Why? It was mainly because he exposed the hollowness of their religious traditions.
അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മതപരമായിരിക്കുന്ന പാരമ്പര്യങ്ങളുടെ പൊള്ളത്തരം യേശു തുറന്നു കാണിച്ചു എന്നുള്ളതാണ്.
They were willing to give up their sin, but not their tradition.
അവരുടെ പാപം വിട്ടുതിരിയുവാൻ പോലും അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ അവരുടെ പാരമ്പര്യങ്ങളെ വിട്ടുകളയുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു.
People like Nicodemus, God-fearing man, I'm sure he is willing to give up his sin, but so bound by the traditions of his system that he had to come secretly at night to see Jesus.
നിക്കോദെമസിനെ പോലെ ദൈവഭക്തനായിരുന്ന ഒരു മനുഷ്യന് പോലും അവന്റെ പാപം ഉപേക്ഷിക്കുവാൻ അവൻ തയ്യാറായിരുന്നെങ്കിലും അവൻ നിന്നിരുന്നായിരിക്കുന്ന വ്യവസ്ഥിതി ആ പാരമ്പര്യത്തിൽ നിന്ന് വിട പറയുവാൻ അവന് മനസ്സിലായാൽ രാത്രിയുടെ ഏകാന്തതയിൽ രഹസ്യമായി യേശുവിനെടുക്കൽ അവന് വരേണ്ടി വന്നു.
I want you to turn to Mark chapter 7.
മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കാം.
We're not just studying what happened 2000 years ago for information.
2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കാര്യങ്ങൾ നമ്മുടെ അറിവിനു വേണ്ടി വെറുതെ നാം പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്.
I am saying it because the same thing is happening today.
ഈ കാര്യം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നത് ഇതേ കാര്യം നമ്മുടെ ഈ തലമുറയിലും സത്യമായതുകൊണ്ട്.
I want to ask you a question.
ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
If you were living in the time of Jesus and you were looking for the Pharisees, where would you look for them?
യേശുവിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നെന്ന് വിചാരിക്കുക. പരീശന്മാരെ കണ്ടെത്തുവാൻ നിങ്ങൾ അന്വേഷിക്കുന്നു. നിങ്ങൾ എവിടെയായിരിക്കും പരീശന്മാരെ തിരയുന്നത്?
Would you look for them among the Romans?
റോമൻ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ പരീശന്മാരെ അന്വേഷിക്കുമോ?
Or among the worshippers of Diana?
ഡയാന ദേവി ആരാധിക്കുന്ന വിഗ്രഹാരാധനക്കാരുടെ ഇടയിൽ നിങ്ങൾ പരീശന്മാരെ തിരയുമോ?
Or the cultured Greeks?
സംസ്കാര സമ്പന്നരായിരിക്കുന്ന യവനന്മാരുടെ ഇടയിലായിരിക്കുമോ പരീശന്മാരെ നിങ്ങൾ കണ്ടെത്തുന്നത്?
Or the sinful Jews who were prostitutes and tax collectors?
വ്യഭിചാരികളും ചുങ്കക്കാരുമായിരുന്ന പാപികളായിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ നിങ്ങൾക്ക് പരീശന്മാരെ കണ്ടെത്താൻ കഴിയും?
Where would you look for the Jews and for the Pharisees and find them?
യേശുവിന്റെ കാലത്ത് പരീശന്മാരെ നിങ്ങൾക്ക് എവിടെയായിരുന്നു അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമായിരുന്നു?
You would find them among those who carry a Bible and go to the synagogue regularly.
അന്ന് ലഭ്യമായിരുന്ന പഴയ വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ വഹിച്ചുകൊണ്ട് ജനഗോളുകളിൽ മുടങ്ങാതെ ഭക്തിയോടെ പോയിക്കൊണ്ടിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിലായിരിക്കും പരീശന്മാർ.
They used to have little boxes on their foreheads with God's word written inside that box.
അവരുടെ നെറ്റികളിൽമേൽ ഒരു ചെറിയ പെട്ടി അവർ വെച്ചിരിക്കും. അതിൽ ദൈവത്തിന്റെ വചനം തിരുവെഴുത്തുകൾ എഴുതി രേഖപ്പെടുത്തിയിരിക്കും.
Not some false religious book, the true book of the Old Testament.
വ്യാജമായിരിക്കുന്ന ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ നിന്നല്ല, ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിൽ നിന്ന് തന്നെ തിരുവെഴുത്തുകൾ അവർ നെറ്റിമേൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു.
There are Pharisees today too.
ഇന്നും പരീശന്മാരുണ്ടെന്നുള്ളത് സത്യമാണ്.
Where shall we look for them?
ആ പരീശന്മാരെ നാം എവിടെ കണ്ടെത്തും?
You won't find them among in the Hindu temples or the mosques.
മുസ്ലിം ദേവാലയങ്ങളിലോ ഹിന്ദു ക്ഷേത്രങ്ങളിലോ നമുക്ക് പരീശന്മാരെ കണ്ടെത്താൻ കഴിയുകയില്ല.
You won't find them among worldly, sinful Christians.
ലൗകികരായിരിക്കുന്ന പാപത്തിൽ മുഴുകിക്കഴിയുന്ന നാമധേയ ക്രൈസ്തവരുടെയും നിങ്ങൾക്ക് പരീശന്മാരെ
കണ്ടെത്തുവാൻ കഴിയില്ല.
ഈ തലമുറയിലെ പരീശന്മാരെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നത് ദൈവവചനവുമായിട്ട് നടക്കുന്ന
ഭക്തരായിരിക്കുന്നവരുടെ
പള്ളിയിലെയോ മറ്റേതെങ്കിലും ഇടത്തിലെ മീറ്റിംഗുകളിൽ മുടങ്ങാതെ പോകുന്ന വേദപുസ്തകവും വഹിച്ചു നടക്കുന്നു.
Among those who are born again,
വീണ്ടും ജനനം പ്രാപിച്ചവരുടെ ഇടയിൽ,
you think a born again man cannot be a Pharisee?
വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഒരു പരീശനാകുവാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു?
Some of the greatest Pharisees I've seen in my life are born again spirit baptized people.
എന്റെ ജീവിതകാലത്ത് ഞാൻ ദർശിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ പരീശന്മാരിൽ ചിലർ വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച വ്യക്തികളാണ്.
I've seen in different situations what a Pharisee I've been myself.
ജീവിത സാഹചര്യങ്ങളിൽ എത്ര വലിയൊരു പരീശനായിരുന്നു ഞാൻ എന്ന് എനിക്ക്
ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് എനിക്ക് വെളിച്ചം നൽകിയപ്പോൾ അതിനെക്കുറിച്ച് ആഴമായി അനുഭവിക്കുകയും എന്നെ തന്നെ ശുദ്ധീകരിച്ച് എനിക്ക് അതിൽ നിന്ന് തിരിയുവാനും ഇടയായിട്ടുണ്ട്.
Don't be too sure that you are not a Pharisee.
നിങ്ങളൊരു പരീശനല്ല, ഒരു പരീക്ഷയല്ല എന്ന് തീരുമാനിക്കുവാൻ ധൃതി വെക്കരുത്.
Be open to the possibility that you may be a Pharisee too.
ഞാൻ ഒരുപക്ഷെ ഒരു പരീശനായിരിക്കാം എന്നുള്ള സാധ്യതയ്ക്കായി നിങ്ങളുടെ ഹൃദയം തുറന്നിടുക.
One mark of a Pharisee is they value the traditions of men more than the word of God.
പരീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെക്കാൾ അധികം മനുഷ്യന്റെ പാരമ്പര്യങ്ങളെ അവർ
വിലമതിക്കുന്നു.
അങ്ങനെയുള്ള പാരമ്പര്യങ്ങൾക്കെതിരെ യേശു നിന്നപ്പോൾ അവർ അവനെ
കൊല്ലുവാനിരിക്കും.
അന്യോന്യം പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷയോ കരം നികുതികൾ നന്നായി കൊടുക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ യേശു പറഞ്ഞിരുന്നുള്ളെങ്കിൽ അവർ ഒരിക്കലും അവനെ കൊല്ലുമായിരുന്നില്ല.
Many of you will be quite happy to hear me preach to you about humility and about washing one another's feet, being upright and things like that.
താഴ്മയുള്ള മനോഭാവത്തെക്കുറിച്ചും അന്യോന്യം കാലുകൾ കഴുകുവാനുള്ള ആ മനസ്സിനെക്കുറിച്ചും ദൈവഭക്തിയെക്കുറിച്ചും ഒക്കെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായല്ലേ.
But what will disturb some people is when we talk about tradition.
എന്നാൽ ചിലരുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കുന്നത് ദൈവവചനത്തിൽ നിരക്കാത്ത പാരമ്പര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്.
Some people are more disturbed that we speak against titles like reverence. That disturbs them.
ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം അനുവദിക്കാത്ത റെവറൻഡ് തുടങ്ങിയ സ്ഥാനപ്പേരുകളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് കൂടുതൽ അസ്വസ്ഥതയുണ്ടാകുന്നത്.
They may be having dirty thoughts, dirty dreams, it doesn't disturb them.
അശുദ്ധമായിരിക്കുന്ന ചിന്തകളോ സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അവരെ അത് അശേഷം അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഈ കാര്യം അവരെ അസ്വസ്ഥരാണ്.
It's a tradition.
ഒരു പാരമ്പര്യമാണ്.
Which disturbs them more than sin.
പാപത്തെക്കാൾ അധികം ഒരു പാരമ്പര്യമാണ് അവരെ അസ്വസ്ഥരാക്കുന്നത്.
We read in Mark chapter 7.
മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്,
Jesus said to the Pharisees, it says in verse 5, the Pharisees and scribes asked him something. Why don't your disciples walk according to the tradition of the elders?
അഞ്ചാം വാക്യത്തിൽ പരീശന്മാരെ ശാസ്ത്രമാരും യേശുവിനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച്
നടക്കാതിരിക്കുന്നു.
പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധമായിരുന്ന കാര്യം പൂർവന്മാരുടെ സമ്പ്രദായങ്ങൾ
പാരമ്പര്യം.
എന്റെ അപ്പച്ചൻ ഈ പ്രത്യേക സഭാവിഭാഗത്തിലായിരുന്നു.
My uncle is there.
എന്റെ അമ്മാച്ചൻ അവിടെയുണ്ട്.
My grandfather was in this denomination.
എന്റെ വല്യപ്പച്ചനും ഈ സഭയിൽ തന്നെയാണ് ജനിച്ചത്.
And my brothers are in this denomination.
എന്റെ സഹോദരങ്ങൾ ഇതേ സഭയിൽ തന്നെയാണ്.
So I shall live and die in this denomination even if it is 100% against the word of God.
ഊർജനവാനും ദൈവവചനത്തിനു വിരുദ്ധമാണെങ്കിലും ഈ കാരണങ്ങളാൽ ഞാൻ ജനിച്ച ഇതേ സഭയിൽ തന്നെ ജീവിച്ച് മരിക്കും.
I shall follow the tradition of the elders, whatever God's word may say.
പൂർവന്മാരുടെ സമ്പ്രദായങ്ങള് പാരമ്പര്യം അനുസരിച്ച് തന്നെ ഞാൻ ജീവിക്കും ദൈവവചനം എന്നും പറഞ്ഞുള്ളത്.
യു ആർ ലൈക് ദാറ്റ്, യു ക്വാളിഫൈ ഫോർ ദ ടൈറ്റിൽ പാരിസ്.
ഈ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പരീശൻ എന്നുള്ള ഒരു പേരിന് നിങ്ങൾ ഏറ്റവും യോഗ്യത.
ഐ എം നോട്ട് ജഡ്ജിംഗ് യു, ഐ എം ജസ്റ്റ് ഷോയിങ് യു ഗോഡ്സ് വേർഡ് ആൻഡ് യു ഡിസൈഡ് വെദർ യു ഡിസേർവ് ദ ടൈറ്റിൽ ഓർ നോട്ട്.
നിങ്ങൾ ആരെയും വിശദമായി വിധിക്കുകയല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ തന്നെ ശോധ ചെയ്യുകയും പരീശൻ അല്ലെങ്കിൽ പരീശ എന്നുള്ള പേര് നിങ്ങൾക്ക് യോജിക്കുന്നതാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും.
ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ്,
പൂർവന്മാരുടെ സമ്പ്രദായം.
എവറി ഡിനോമിനേഷൻ ഹാസ് എ പർട്ടിക്കുലർ ട്രഡീഷൻ.
ഓരോ സഭാ വിഭാഗത്തിനും അവർ ഊന്നൽ കൊടുക്കുന്ന ചില പ്രത്യേക സമ്പ്രദായങ്ങൾ പാരമ്പര്യങ്ങൾ.
ജീസസ് ഇസ് ആർ ഫോർ റണ്ണർ.
യേശുവാണ് എല്ലാത്തിലും നമ്മൾ
തിങ്കിങ് ഓഫ് റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഡേ.
ഒന്നാമത്തെ രാത്രിയുള്ള മീറ്റിംഗ് മുതൽ തന്നെ നാം ചിന്തിച്ചു വരുന്ന വിഷയം അതാണ്.
വി മസ്റ്റ് ഫോളോ ഹിം വെൻ ഇറ്റ് ഇസ് കൺവീനിയന്റ്.
സൗകര്യമായിരിക്കുന്ന അവസരങ്ങളിൽ നാം യേശുവിനെ അനുഗമിക്കണമെന്നാണ്.
ആൻഡ് വി മസ്റ്റ് ഫോളോ ഹിം വെൻ ഇറ്റ് ഇസ് ഇൻകൺവീനിയന്റ്.
അല്ല, അസൗകര്യമായിരിക്കുമ്പോഴും ബുദ്ധിമുട്ടുള്ളപ്പോഴും യേശുവിനെ നാം അനുഗമിച്ചേ മതിയാകും.
വി മസ്റ്റ് ഫോളോ ഹിം ഇൻ ഏരിയസ് വേർ പീപ്പിൾ അക്സെപ്റ്റ് വാട്ട് ഹീ സേ.
നാം പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്ന ഇടങ്ങളിലും നാം യേശുവിനെ
അനുഗമിക്കണം.
നാം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുമ്പോഴും യേശു നമ്മുടെ മുന്നോടിയാണ്, നാം അവനെ അനുഗമിക്കണം.
ഐ ഡോണ്ട് ഫോളോ ഹിം ഓൺലി ഇൻ ഹ്യൂമിലിറ്റി.
താഴ്മയുടെ മാർഗത്തിൽ മാത്രമല്ല ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത്. അത് ഒരു വശം മാത്രമാണ്.
Like yesterday I said we must be kind to the beggars and the poor people. I think some of you would be very happy to hear that.
ഇന്നലെ ഞാൻ ഓർത്തിക്കുണ്ടായല്ലോ, ഭിക്ഷക്കാരോടും സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവരോടും നാം കരുണയുള്ളവരായിരിക്കണം. നിങ്ങൾ പലർക്കും അത് കേൾക്കാൻ വളരെ സന്തോഷമായി.
I say when we follow Jesus we also have to uproot all these traditions which are not in God's word, and some people don't like to follow. Hear that part.
അതോട് ചേർത്ത് ഞാൻ പറയട്ടെ, യേശുവിനെ നാം അനുഗമിക്കുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവദിനത്തിന് നിരക്കാത്ത ഈ പാരമ്പര്യങ്ങളെല്ലാം നാം വേരോടെ പിടിതെടുത്ത് കളയേണ്ട ആവശ്യമില്ല.
ഇഫ് യു ഫൈൻഡ് സംതിങ് ഇൻ യുവർ ചർച്ച്, സംതിങ് ഇൻ യുവർ ഡിനോമിനേഷൻ വിച്ച് ഇസ് നോട്ട് ഇൻ ഗോഡ്സ് വേർഡ്, ഹൗ മെനി ഓഫ് യു ആർ വില്ലിംഗ് ടു ത്രോ ഇറ്റ് ഓഫ് ആൻഡ് സേ ഐ ഫോളോ ജീസസ്.
നിങ്ങളുടെ സഭാവിഭാഗത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആത്മാവിനെ നിരക്കാത്ത എന്തെങ്കിലും പാരമ്പര്യങ്ങൾ കണ്ടാൽ അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ യേശുവിനെ അനുഗമിക്കും എന്ന് പറയുവാൻ ധൈര്യമുള്ള ആഗ്രഹിക്കുന്ന എത്ര പേർ.
ഐ വാസ് ബോൺ ആൻഡ് ബാപ്റ്റൈസ്ഡ് ആസ് എ ചൈൽഡ് ഇൻ ദ ജേക്കബൈറ്റ് ചർച്ച്.
ഞാൻ യാക്കോബയ സഭയിൽ ജനിക്കുകയും ഒരു ശിശുവായിട്ട് ഞാൻ മാമോദിസ ഏൽക്കുകയും ചെയ്ത വ്യക്തിയാണ്.
ദെൻ അറ്റ് ദി ഏജ് ഓഫ് 19 ഐ വാസ് ബോൺ അഗൈൻ.
19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം വീണ്ടും ജനനത്തിന്റെ അനുഭവം എനിക്ക് നൽകി.
ജീസസ് കെയിം ഇൻ ടു മൈ ലൈഫ്.
യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു.
ആൻഡ് ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ഐ മെയ്ഡ് വൺ ഡിസിഷൻ അറ്റ് ദാറ്റ് ടൈം.
ദൈവ കൃപയാൽ ആ സമയത്ത് ഒരു തീരുമാനം ഞാൻ ദൈവമുമായി എടുത്തു.
ഇഫ് ഐ സീ എനിതിങ് ഇൻ ഗോഡ്സ് വേർഡ് I'm going to do it, no matter what the consequences.
അന്ന് ഞാൻ ദൈവം ഭാഗം തീരുമാനിച്ച കാര്യം ഇതാണ്, ദൈവത്തിന്റെ തിരുവചനത്തിൽ ഞാൻ എന്ത് കണ്ടാലും പാരമ്പര്യം എതിരാണെങ്കിലും അനുകൂലമാണെങ്കിലും അതനുസരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു.
After I got married, I said, Lord, even if my wife stands against me, it makes no difference. I'm going to obey your word.
ഞാൻ വിവാഹിതനായ ശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞ കാര്യം ഓർക്കുന്നു, എന്റെ ഭാര്യ ഈ വിഷയത്തിൽ എനിക്കെതിരെ നിന്നാലും ഞാൻ നിന്റെ വചനം അനുസരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു.
Nothing, no one must be more important to us than God's word.
ദൈവത്തിന്റെ വചനത്തെക്കാൾ ഏതൊരു വ്യക്തിയും ഏതെങ്കിലും ഒരു സാഹചര്യവും നമുക്ക് വലുതായി തീരുന്നു.
And now after 36 years I can say that attitude has blessed me tremendously.
ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 36 വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയാം, ദൈവം ഭാഗ്യെടുത്ത ഈ മനോഭാവം എന്നെ അത്യധികമായി അനുഗ്രഹിച്ചിരുന്നു.
Bless me, it's blessed my wife, it's blessed my children, it's blessed my family, it's blessed my ministry. It's unbelievable.
എന്റെ ജീവിതത്തെ മാത്രമല്ല എന്റെ കുടുംബ ജീവിതത്തെയും എന്റെ ശുശ്രൂഷയെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാനിടയായ മനോഭാവം.
I can recommend that to you after 36 years of following that principle.
ഈ പ്രമാണം പിന്തുടർന്ന് 36 വർഷമായിട്ട് എന്റെ അനുഭവമാകിയാൽ നിങ്ങളോടും അത് ഞാൻ ശുപാർശ ചെയ്യുന്നു.
What is that?
എന്താണത്?
If you see something in God's word and what you are following in your church is different, throw away what you are following and follow what God's word says.
ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളൊരു കാര്യം കാണുകയും നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയില് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാരമ്പര്യമാണ് പിന്തുടരുന്നതെങ്കിൽ പാരമ്പര്യത്തെ ചവിച്ചോട്ടയിൽ എറിഞ്ഞിട്ട് ദൈവവചനം അനുസരിക്കുവാനായിട്ട് തീരുമാനിക്കുക.
If there is a teaching in your church and you find in God's word something different, follow God's word.
ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു പഠിപ്പീര് ഒരു ഉപദേശം നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ ആ ഉപദേശത്തെ അവഗണിച്ച് ദൈവവചനം അനുസരിക്കുക.
Don't think that what your fathers believed earnest is necessarily right.
നിങ്ങളുടെ പിതാക്കന്മാർ വിശ്വസിച്ചതെല്ലാം അപ്പാടെ മുഴുവനും സത്യമായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്.
ഫോർ മോർ ദൻ 5,000 ഇയേഴ്സ് എവ്രിബഡി ഇൻ ദ വേൾഡ് ബിലീവ്സ് ദ സൺ ഗോസ് റൗണ്ട് ദി എർത്ത്.
നിങ്ങൾക്കറിയാമോ, ഭൂമിയുടെ സൃഷ്ടിക്ക് ശേഷം ആദ്യത്തെ 5,000 വർഷത്തിലധികം മനുഷ്യരെല്ലാം വിശ്വസിച്ചിരുന്നു ഭൂമിയുടെ ചുറ്റും സൂര്യൻ കറങ്ങുകയാണ്.
എവ്രി മാൻ സിൻസ് ആദംസ് ടൈം ബിലീവ് ദ സൺ ഗോസ് റൗണ്ട് ദി എർത്ത്.
ആദാമിന്റെ കാലം മുതൽ അന്ന് വരെ എല്ലാ മനുഷ്യനും സൂര്യൻ ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന എന്ന് വിശ്വസിച്ചു.
Till about 500 years ago,
500 വർഷത്തിന് മുൻപ്,
there was a man called Copernicus.
കോപ്പർണിക്കസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
He decided to think.
അവൻ ഇങ്ങനെ ചിന്തിച്ചു,
what my father believed may not be right.
എന്റെ അപ്പച്ചൻ വിശ്വസിച്ചിരിക്കുന്ന ഈ കാര്യം ശരിയായിരിക്കണമെന്നുണ്ടോ?
What my grandfather, great grandfather, what all my ancestors believed may be wrong.
എന്റെ വല്യപ്പച്ചന്മാരും പൂർവന്മാരൊക്കെ വിശ്വസിച്ച ഈ കാര്യം തെറ്റിപ്പോകാനും
സാധ്യതയുണ്ടോ?
അവന് ഒരു കാര്യം കണ്ടെത്തി, തലമുറകളായിട്ട് വിശ്വസിച്ച് വന്നതുപോലെ സൂര്യൻ ഭൂമിയുടെ ചുറ്റും കറങ്ങുകയല്ല.
It's actually just the earth revolving on its own axis, which gives that impression.
യഥാർത്ഥത്തിൽ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയാണ് സൂര്യന്റെ ചുറ്റും കറങ്ങുന്നത്.
But when he began to talk about it,
എന്നാൽ അതിനെക്കുറിച്ച് കോപ്പർണിക്കസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ,
everybody opposed him.
സകല മനുഷ്യരുടെയും എതിർപ്പ് എനിക്ക് നേരിടേണ്ടി
വന്നു. The Roman Catholic Church opposed him the most.
ഏറ്റവും അധികം കോപ്പർണിക്കസിന്റെ ഈ സിദ്ധാന്തത്തെ എതിർത്തത് റോമൻ കത്തോലിക്ക സഭയാണ്.
Sometime later, a man called Galileo said the same thing and again people opposed it.
കുറച്ച് നാളുകൾക്കും ഗലീലിയോ എന്ന് പറഞ്ഞ ഒരാള് ഇതേ കാര്യം പറഞ്ഞു, എല്ലാവരും അവനെ എതിർത്തു.
And opposed by the Catholic Church.
കത്തോലിക്ക സഭയും ഈ ചിന്താഗതിയെ ശക്തിയുക്തം എതിർത്തു.
But Galileo was only talking about a scientific fact. He was not bothered about the religious aspect of it.
ശാസ്ത്രീയമായിരിക്കുന്ന ഒരു സത്യം മാത്രമാണ് ഗലീലിയോ സംസാരിച്ചത്. മതപരമായ വിശ്വാസങ്ങൾക്കെതിരാണോ അത് അനുകൂലമാണോ ഇതൊന്നും അവന് വിഷയമായിരുന്നില്ല.
So I've heard that the Pope called him to come and publicly confess that the sun goes round the earth.
ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അന്നത്തെ പോപ്പ് ഗലീലിയോ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും കേൾക്ക, പരസ്യമായിട്ട് ഏറ്റു പറയണം, സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
So he decided to save his life.
ഗലീലിയോയ്ക്ക് തന്റെ ജീവനെ കുറിച്ച് സ്നേഹമുണ്ടായിരുന്നു.
So he said, got up in the public and said, okay, the sun goes round the earth.
എല്ലാവരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഗലീലിയോ ഏറ്റു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ്.
He sat down.
അവൻ ഇത് പറഞ്ഞിട്ടിരുന്നു.
He told the person sitting next to him.
തന്റെ അടുത്തിരുന്ന വ്യക്തിയോട് ഗലീലിയോ ഇങ്ങനെ പറഞ്ഞു,
whatever the Pope may think, the sun does not go around the earth.
പോപ്പ് എന്തൊക്കെ വിചാരിച്ചാലും സൂര്യൻ ഭൂമിയുടെ ചുറ്റും കറങ്ങുകയല്ല.
I say this to save my life, that's all.
എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഗത്യന്തരമില്ലാതെ പറഞ്ഞതേ ഉള്ളൂ.
Now, I find something similar among Christians.
ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇതിന് ഏതാണ്ട് താരതമ്യപ്പെടുത്താമെന്ന മനോഭാവം ഞാൻ കണ്ടിട്ടുണ്ട്.
I want you to ask yourself, my brothers and sisters.
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് തന്നെ ഈ കാര്യം ചോദിക്കുന്നു.
You have a certain form of doctrine of the Christian faith.
ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേക രൂപം, ഒരു രീതി നിങ്ങൾക്കുണ്ട്.
യു ഹാവ് എ സർട്ടൻ ഒപ്പീനിയൻ അബൌട്ട് ഇമേർഷൻ ബാപ്റ്റിസം.
നിബന്ധന സ്നാനത്തെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ധാരണയുണ്ട്.
Where did you get it from?
നിങ്ങൾക്ക് എവിടെ നിന്നാണ് അത് ലഭിച്ചത്?
Tell me. Did you get it from scripture or did you inherit it from your father?
നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ ഒരു ആശയം ലഭിച്ചത്? സ്നാനം എങ്ങനെയായിരിക്കണം? അതോ നിങ്ങളുടെ പിതാക്കന്മാരിൽ?
I inherited a certain view from my father.
എന്റെ പിതാവിൽ നിന്നും എനിക്ക് പല കാര്യങ്ങളിലും ഇതുപോലെയുള്ള ധാരണകൾ ലഭിച്ചിട്ടുണ്ട്.
A year after my baptism, I decided to seek God, search God's word.
എന്റെ സ്നാനം
after my conversion.
എന്റെ വീണ്ടും ജനനത്തിന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ദൈവവചനം ഈ കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു ഞാൻ അന്വേഷിക്കാൻ.
I found God's word said something different.
ദൈവവചനം എന്റെ പിതാക്കന്മാരിലും എനിക്ക് കിട്ടിയ ധാരണയിൽ നിന്നും വിഭിന്നമായ കാര്യമാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി.
I did God's word.
അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വചനം അനുസരിച്ചു.
യു മേ ഹാവ് റിസീവ്ഡ് എ സർട്ടൻ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ബീയിംഗ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവ് നിറയപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടി കാണും.
യു ഹാവ് എ സർട്ടൻ ഐഡിയ അബൌട്ട് സ്പീക്കിംഗ് ഇൻ ടങ്ങ്.
അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചില പ്രത്യേക ചിന്തകൾ കാണും.
യു ഹാവ് ഗോട്ട് ഇറ്റ് ഫ്രം യുവർ പേരന്റ്സ് ഓൾമോസ്റ്റ് സർട്ടൻലി.
നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ആയിരിക്കാം നിശ്ചയമായി നിങ്ങൾക്ക് ഈ ധാരണകൾ ലഭിച്ചത്.
ഓർ യു മേ ഹാവ് ഗോട്ട് ഇറ്റ് ബൈ റിയാക്ടിംഗ് അഗൈൻസ്റ്റ് the extremes that you have seen in certain groups.
Sila sabha vibhangal kaanunnayirikkuna തീവ്രമായിരിക്കുന്ന ചില മനോഭാവങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ പ്രതികരണമായിട്ട് ഈ ധാരണകൾ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു.
When I understood the truth about water baptism, I went and took back water baptism, immersion by immersion.
ജലസ്നാനത്തെക്കുറിച്ച് വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള ദൈവവചന സത്യം ബോധ്യമായപ്പോൾ ഞാൻ സ്വമനസ്സാലെ പോയി ഈ ദൈവത്തിന്റെ വചനം അനുസരിച്ച്.
It was like a big step forward in my spiritual life.
എന്റെ ആത്മീയ ജീവിതത്തിലെ മുൻപോട്ടുള്ള വലിയ ഒരു ചുവടുവെപ്പായിരുന്നു അത്.
Then I read about the baptism in the Holy Spirit.
അതിനുശേഷം പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് ദൈവവചനത്തിൽ ഞാൻ വായിച്ചു.
And in the assembly I was attending, they didn't believe in that.
ഞാൻ അന്ന് സംബന്ധിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന സഭാ വിഭാഗത്തിന് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് വിശ്വാസമില്ലായിരുന്നു.
I started going to some Pentecostal assembly to just to visit it to see what, since they believed in it, what it was like.
പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് വിശ്വസിച്ചിരുന്ന ചില പെന്തക്കോസ് സഭകളിൽ എങ്ങനെയാണ് ഈ കാര്യമെന്ന് അറിയാനായിട്ട് ഒരു അന്വേഷകനായി ഞാൻ പോയി.
I'm talking about 32 years ago.
32 വർഷം മുൻപുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്.
And I went there and I saw a lot of noise and shouting and all types of things.
ഞാൻ സന്ദർശിച്ച പെന്തക്കോസ് സഭകളിൽ അന്ന് 32 വർഷം മുമ്പ് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള നിലയിൽ ഞാൻ കണ്ടത് ധാരാളം ഒറ്റ വെക്കുന്നതും ബഹളവും ഒക്കെയാണ്.
I went to a pastor and he told me to keep saying hallelujah, hallelujah repeatedly.
ഞാൻ ഒരു പാസ്റ്ററോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് നീ ആവർത്തിച്ച് ഉച്ചത്തിൽ ഹാലലുയാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞു.
I said, I'm not going to say that.
ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ കാര്യം ഇങ്ങനെ ചെയ്യുവാൻ പോകുന്നില്ല.
And I told him.
ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ അത് വ്യക്തമായി പറഞ്ഞു.
The day of Pentecost, people were not just repeating hallelujah, hallelujah for 10 days.
പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ജനത്തിന് ലഭിച്ചപ്പോൾ 10 ദിവസം തുടർച്ചയായിട്ടിരുന്ന അവർ ഹാലലുയ പറയുകയായിരുന്നില്ല.
That is all psychological deception.
അതെല്ലാം മനഃശാസ്ത്രപരമായിരിക്കുന്ന വഞ്ചനയാണ്.
And what I saw in many of those Pentecostal churches was just emotional excitement.
ഈ പല പെന്തക്കോസ്ത് വിഭാഗങ്ങളിലും പരിശുദ്ധാത്മ സ്നാനമെന്നുള്ള പേരിൽ ഞാൻ ദർശിച്ചത് വൈകാരികമായിരിക്കുന്ന ഇളക്കപ്പെരുക്കം മാത്രമാണ്.
So I went to my room from all these meetings I had gone to.
ഈ മീറ്റിംഗുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ മുറിയിലേക്ക് മടങ്ങി ചെല്ലുമായിരുന്നു.
I said, Lord, I don't want to.
ഞാൻ കർത്താവിനോട് പറയുകയായിരുന്നു, കർത്താവേ ഇതുപോലെയുള്ള ഒരു അഭിഷേകം എനിക്ക് വേണ്ട.
I want what Peter, James and John got on the day of Pentecost.
പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒക്കെ പെന്തക്കോസ്ത് നാളിൽ ലഭിച്ച അതേ അഭിഷേകം എനിക്ക് മതി.
I said, Lord, it doesn't matter whether I speak in tongues or not, but rivers of living water must flow from me. That's definite. That's definite.
കർത്താവേ അന്യഭാഷയിൽ ഞാൻ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ വാഗ്ദത്തം ചെയ്ത പോലെ ജീവജലത്തിന്റെ നദികൾ എന്റെ ഉള്ളിൽ നിന്ന് ഒഴുകണം.
And God met with me.
കർത്താവ് എന്നെ ഈ വിഷയത്തിൽ സന്ധിച്ചു.
Not in any emotional meeting.
വൈകാരികമായിരിക്കുന്ന ഏതെങ്കിലും ഇളക്കമുണ്ടാകുന്ന മീറ്റിംഗുകളിൽ
in my room.
നിശബ്ദനായിട്ട് എന്റെ മുറിയിൽ ഞാനായിരിക്കുമ്പോൾ.
I never spoke in tongues, but I got power.
ആ ദിവസങ്ങളിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചില്ല, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് ലഭിച്ചു.
11 years later, God gave me the gift of tongues too.
ഏതാണ്ട് 11 വർഷം കഴിഞ്ഞാണ് അന്യഭാഷയിൽ സംസാരിക്കാനുള്ള വരം കർത്താവ് എനിക്ക് തന്നത്.
Not in an emotional, excitable meeting.
വൈകാരികമായിട്ട് നമ്മെ വളരെ ഇളക്കുന്ന ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ വെച്ചല്ല ഞാൻ അന്യഭാഷയിൽ
സംസാരിച്ചത്. In my own house, when I was not even expecting it, when I was not even asking for it.
എന്റെ വീട്ടിൽ ഞാൻ നിശബ്ദനായിട്ടിരിക്കുമ്പോൾ വളരെ ശാന്തമായ നിലയിൽ ഞാൻ അതിനുവേണ്ടി ചോദിക്കുക പോലും ചെയ്യാത്ത സമയത്താണ് ഈ അന്യഭാഷയിൽ സംസാരിക്കാനുള്ള വരം ദൈവം എനിക്ക് തന്നത്.
I spoke in tongues and I was so surprised I saw.
ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അത് എന്നെ അത്ഭുത വരവന്തരനാക്കി. ഞാൻ പെട്ടെന്ന്
സംസാരിക്കുന്നു.
ഞാൻ ബോധപൂർവമായി ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ചില സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തന്നെ അന്യഭാഷയിലായി എന്റെ പ്രാർത്ഥന.
Now, I say, fine, the Lord wanted me to have it, I receive it.
എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷവും നന്ദിയും ഉണ്ടായി. കർത്താവ് ഈ അനുഭവം എനിക്ക് തരുവാൻ ആഗ്രഹിച്ചു, അവൻ എനിക്ക് തന്നു.
Then I began to preach it.
അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുവാൻ തുടങ്ങി.
And within 6 months, I was thrown out of the church I was in.
ഞാൻ ആദ്യം സംബന്ധിച്ചിരുന്ന സഭയിൽ നിന്ന് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് അന്യഭാഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്നെ വെളിയിലാക്കി.
But I followed that principle right from the beginning. If I see something in God's word, that's more important than the tradition of any church.
രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ നിർണയിച്ച അതേ കാര്യം ഞാൻ ഉറച്ചു. എന്തെങ്കിലും ദൈവവചനത്തിൽ കണ്ടാൽ ഞാൻ അത് അനുസരിച്ചിരിക്കും.
Every step like that has just lifted me higher and higher, like the different stages in a rocket that take it higher and higher.
ഒരു റോക്കറ്റിന്റെ ഓരോ ഘട്ടങ്ങൾ അതിനെ അന്തരീക്ഷത്തിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന പോലെ ദൈവവചനത്തിലെ സത്യങ്ങളെ അനുസരിക്കുവാനുള്ള ഓരോ ചുവടുവെപ്പുകളും എന്നെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി.
I want to tell you something, that if you don't have that attitude, no matter how many meetings you come to, you will not go higher.
ഏത് സാഹചര്യം വന്നാലും ദൈവത്തിന്റെ വചനം അനുസരിക്കുമെന്നുള്ള മനോഭാവം നിങ്ങൾക്ക് നിർബന്ധമായിട്ടില്ലെങ്കിൽ എത്ര മീറ്റിംഗുകൾ നിങ്ങൾ സംബന്ധിച്ചാലും നിങ്ങൾ ആത്മീയമായി
വളരുകയും
നമ്മുടെ വ്യക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരിയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത്
അകന്നു.
അവരുടെ അധരങ്ങൾ കൊണ്ട് അവര് സത്യമായ കാര്യങ്ങൾ
പ്രസ്താവിക്കുന്നു.
നീ കർത്താവാണ്. എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ
മൈ ചർച്ച് ഈസ് മൈ ലോർഡ്, വാട്ട് മൈ ചർച്ച് ടെൽസ് മീ ഐ വിൽ ഡു.
ഞാൻ ജനിച്ച സഭയാണ് എന്റെ കർത്താവ്. സഭ എന്തു പറയുന്നോ, സഭയുടെ പാരമ്പര്യം എന്താണോ അത് ഞാൻ
അനുസരിച്ചു.
എന്നോട് സത്യസന്ധമായി മറുപടി പറഞ്ഞാട്ടെ, അത് സത്യമല്ലേ?
Your lips are saying the right thing. Jesus is my Lord.
നിങ്ങളുടെ അധരങ്ങൾ ശരിയായ കാര്യം തന്നെ ഉച്ചരിക്കുന്നുണ്ട്, യേശുവാണ് നിങ്ങളുടെ കർത്താവ്.
In your heart, it's your church tradition.
എന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സഭയുടെ പാരമ്പര്യമാണ് കർത്താവ്.
It's what your father believed, your grandfather believed, where your uncles are, where your brothers are, where your sisters are.
നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ ജനപ്രകാരമുള്ള ബന്ധുക്കളുമായിരിക്കുന്ന സഭയുടെ ഉപദേശവും പ്രമാണവുമാണ് നിങ്ങൾക്ക് കർത്താവായിരിക്കുന്നത്.
Like some people stay in some church because they want to get a decent marriage for their children or be buried in a decent way.
ചില വ്യക്തികൾ ചില പ്രത്യേക സഭകളിൽ തുടരുന്നതിന്റെ കാരണം എന്താണെന്നറിയാം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് മാന്യമായ നിലയിൽ വിവാഹം നടക്കണം, മരിച്ചു കഴിയുമ്പോൾ മാന്യമായൊരു ശവസംസ്കാരം ലഭിക്കണം.
For other people, it is a social structure.
മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായിരിക്കുന്ന ബന്ധങ്ങളും നിലവാരവും.
If I move out of this church, I will lose all my old friends and my relatives. They're all here.
എന്റെ സ്നേഹിതന്മാരും ബന്ധുക്കളും അടങ്ങുന്ന ഈ സമൂഹത്തിൽ നിന്ന് ഞാൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവരെയെല്ലാം നഷ്ടമാകും.
That is why Jesus said the first condition of discipleship.
അതുകൊണ്ടാണ് യേശു ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ വ്യവസ്ഥ ഇങ്ങനെ പറഞ്ഞത്.
Luke 14:26.
You don't hate your father. നിങ്ങളുടെ സുഖ സൗകര്യം,
യുവർ അക്സെപ്റ്റൻസ് ഇൻ സൊസൈറ്റി,
സമൂഹത്തിലുള്ള നിങ്ങളുടെ അംഗീകാരം.
ഇഫ് യു ഡോണ്ട് ഹേറ്റ് ഓൾ ദാറ്റ്,
ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വെറുക്കുന്നില്ലെങ്കിൽ,
യു കാനോട്ട് ബി മൈ ഡിസൈപ്പിൾ,
നിങ്ങൾക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല.
ദാറ്റ്സ് നോട്ട് ദി 10th കണ്ടീഷൻ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ദാറ്റ്സ് ദി ഫസ്റ്റ് വൺ.
ശിഷ്യത്വത്തിന്റെ പത്താമത്തെ വ്യവസ്ഥയല്ല ഇത്, മറിച്ച് ശിഷ്യത്വത്തിന്റെ പ്രാഥമികമായിരിക്കുന്ന വ്യവസ്ഥയാണ്.
ഐ സീ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ബിലീവേഴ്സ് ലൈക്ക് ദാറ്റ്, ദേ നെവർ മേക്ക് പ്രോഗ്രസ് ഇൻ ദെയർ ലൈഫ്. Because some social structure is more important to them than God's word.
നൂറുകണക്കിന് വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന്റെ ഘടനയും പാരമ്പര്യങ്ങളുമാണ് അവർക്ക് വിലപ്പെട്ടത്, അതുകൊണ്ട് അവർ ആത്മീയമായ അശേഷം വളരുന്നത്.
What does it mean when I say Jesus is my forerunner whom I follow?
ഞാൻ അനുഗമിക്കുന്ന എന്റെ മുന്നോടിയാണ് യേശു എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്?
How can I say I follow him?
യേശുവിനെ അനുഗമിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ പറയുവാൻ?
Is it only in certain selected areas that I will follow, in certain other areas I will not follow?
എനിക്ക് സൗകര്യപ്രദമായിരിക്കുന്ന ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഞാൻ യേശുവിനെ അനുഗമിക്കുകയും മറ്റുള്ള മേഖലകളെ ഞാൻ അവഗണിക്കുകയുമാണോ?
Then you will never be spiritual.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ആത്മീയനായി തീരുകയില്ല.
You will be religious.
നിങ്ങൾ വളരെ മതഭക്തിയുള്ള വ്യക്തിയായിരിക്കും.
You will be a Pharisee.
ഒരു നല്ല പരീശനായി.
The Pharisees were religious, Jesus was spiritual. Which do you want to be?
പരീശന്മാർ ആ തലമുറയിൽ വളരെ മതഭക്തരായിരുന്നു, യേശു ആത്മികനായിരുന്നു, നിങ്ങൾക്ക് ആരെ
പോലെയാകണം?
മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു.
ഇൻ വേഴ്സ് 20
20-ാം വാക്യം
ഇറ്റ് സേസ് അബൌട്ട് ഹെരോദ്. ഹെരോദ്
രാജാവായിരുന്ന ഹെരോദാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു.
യു തിങ്ക് ഹെരോദ് വാസ് എ ബാഡ് മാൻ?
ഹെരോദാവ് ഒരു മോശക്കാരനായ മനുഷ്യനായിരുന്നു നിങ്ങൾ കരുതുന്നു?
ലെറ്റ് മീ ഷോ യു സം ഓഫ് ഹിസ് ഗുഡ് ക്വാളിറ്റീസ്.
അവന്റെ ചില നല്ല സ്വഭാവങ്ങൾ ഞാൻ കാണിക്കാം.
മാർക്ക് 6:20
മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം
ഹെരോദ് വാസ് അഫ്രൈഡ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്.
ഹെരോദാവ് യോഹന്നാൻ സ്നാപകനെ ഭയപ്പെട്ടു.
Is that good or bad?
അതൊരു നല്ല കാര്യമാണോ അതോ മോശമായ കാര്യമാണോ?
To fear the words of a prophet of God.
ദൈവത്തിന്റെ പ്രവാചകന്റെ വാക്കുകളെ ഭയപ്പെട്ടിരുന്ന ദൈവഭയമുള്ള ഒരു മനുഷ്യൻ.
Second.
രണ്ടാമത്തെ കാര്യം,
ഹി ന്യൂ ദ ജോൺ വാസ് എ റൈറ്റസ് മാൻ.
യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള ഒരു പുരുഷനാണെന്ന് അവൻ അറിഞ്ഞിരുന്നു.
വാസ് ദാറ്റ് എ ഗുഡ് ക്വാളിറ്റി?
അതൊരു നല്ല സ്വഭാവമല്ലേ?
ഹി ന്യൂ ദ ജോൺ വാസ് എ ഹോളി മാൻ.
യോഹന്നാൻ നീതി മാത്രമല്ല വിശുദ്ധിയുമുള്ള മനുഷ്യനായിരുന്നു എന്ന് അവൻ അറിഞ്ഞു.
വൺ മോർ ഗുഡ് ക്വാളിറ്റി, ഹി കെപ്റ്റ് ഹിം സേഫ്.
യോഹന്നാനെ ഇങ്ങനെ അവനെ മാനിച്ചതുകൊണ്ട് അവനെ കൊല്ലാതെ അവനെ സൂക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു.
Next, another good quality.
ഒരു നല്ല ഗുണം കൂടെ.
When he heard him, he was perplexed.
യോഹന്നാന്റെ സന്ദേശം കേട്ട സമയത്ത് ഹെരോദാവിന്റെ ഉള്ളിൽ ആകപ്പാടെ അവന് പരിഭ്രാന്തി ഉണ്ടായി.
If he couldn't care less for his preaching, he wouldn't have been perplexed.
യോഹന്നാൻ സംസാരിക്കുന്ന വാക്കുകളെ കുറിച്ച് അവൻ അശ്രദ്ധനായ അശ്രദ്ധയുള്ള വ്യക്തിയായിരുന്നെങ്കിൽ അവന്റെ ഉള്ളം കലങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കുന്നവന് വളരെ
സന്തോഷമായി.
പരീശന്മാരുടെ പ്രസംഗത്തിൽ അവന് സന്തോഷമില്ലായിരുന്നു, വളരെ വിരസമായ
പ്രസംഗം.
തീപ്പരിവരുടേതായിരിക്കുന്ന സ്നാവ് യോഹന്നാന്റെ പ്രസംഗം അവന് കേൾക്കുവാൻ വളരെ വളരെ രസമായിരുന്നു, അവൻ സന്തോഷിച്ചു.
Did it make him spiritual?
എന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഹെരോദാവിനെ ഒരു ആത്മീയനാക്കി തീർത്തോ?
Even if you consider somebody is a holy righteous man,
ഒരു വ്യക്തി ദൈവത്തിന്റെ വിശുദ്ധനും നീതിയുമുള്ള ഒരു ദാസനാണെന്ന് നിങ്ങൾ
കരുതുന്നു,
ആ വ്യക്തി നിങ്ങൾ ബഹുമാനിക്കുന്നു,
you are disturbed when you hear him,
അവന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കലക്കം ഉണ്ടാകുന്നു,
you enjoy listening to him that you keep coming listening again and again,
വീണ്ടും വീണ്ടും അവനെ കേൾക്കുവാൻ നിങ്ങൾക്ക് സന്തോഷമുള്ളതിനാൽ എവിടെയെല്ലാം അവൻ പ്രസംഗിച്ചാലും നിങ്ങൾ വീണ്ടും വന്ന് കേൾക്കുന്നു.
You may still be no better than Herod.
ഇങ്ങനെയെല്ലാം ആണ് നിങ്ങളെങ്കിലും ഹെരോദാവിനേക്കാൾ നിങ്ങൾ ഒട്ടും മെച്ചമല്ലാത്ത നിലയിൽ ജീവിക്കാൻ കഴിയും.
Let me show you the example of another king.
വേറൊരു രാജാവിന്റെ ഉദാഹരണം ഞാൻ കാണിക്കാം.
In Acts of the Apostles, chapter 24.
അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം.
This is another big man. His name was Felix.
Felix എന്ന പേരുള്ള മഹാനായ മറ്റൊരു മനുഷ്യൻ.
And it says here about Felix in verse when Paul was standing before him and preaching.
അപ്പോസ്തലനായ പൗലോസ് ഫെലിക്സിന്റെ മുമ്പിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന സന്ദർഭമാണ്.
It says in verse 22.
22-ാം വാക്യം.
That Felix had a more exact knowledge about the way.
യേശുക്രിസ്തുവിന്റെ ഈ മാർഗ സംബന്ധിച്ച് ഫെലിക്സിന് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നു.
And when Paul preached in verse 25 about righteousness, self-control and judgment to come, Felix became frightened.
അപ്പോസ്തലനായ പൗലോസ് നീതി, ഇന്ദ്രിയം, വരുവാനുള്ള ന്യായവിധി എന്നീ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. 25-ാം വാക്യം.
Paul was another man like John the Baptist, fiery preacher.
യോഹന്നാൻ സ്നാപകനെ പോലെയുള്ള എരിവുള്ളതായിരിക്കുന്ന തീ പോലെയുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നവനായിരുന്നു.
Never boring listening to Paul.
പൗലോസിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരിക്കലും വിരസമായ ഒരു അനുഭവമായിരുന്നില്ല.
And an unconverted man like Felix listened to Paul and was disturbed.
വീണ്ടും ജനനം പ്രാപിക്കാത്ത ഫെലിക്സിനെ പോലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി പൗലോസിന്റെ വാക്കുകൾ കേട്ട് അവൻ ഭയപരവശനായി എന്നാണ് വായിക്കുന്നത്.
He had studied so much about Christianity that the Holy Spirit says he had a very exact knowledge about the way.
കൃത്യ മാർഗത്തെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ചിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ഈ മാർഗത്തെക്കുറിച്ച് അറിയാമായിരുന്നു.
I find among Christians today there are a lot of Herods and a lot of Felixes.
ക്രിസ്ത്യാനികളുടെ ഞാൻ ഇന്നും കാണുന്ന ഒരു കാര്യം, ധാരാളം ഹെരോദാവുമാരും ധാരാളം ഫെലിക്സുമാരും.
They enjoy listening to fiery preachers.
ദൈവപരി പ്രസംഗങ്ങളെ ദൈവഭക്തന്മാരായ മനുഷ്യരിൽ നിന്ന് കേൾക്കുവാൻ അവർക്ക് വളരെ
ഇഷ്ടമാണ്.
അവരെ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അസ്വസ്ഥരാകാറുണ്ട്.
They will take trouble to go and listen to someone.
അങ്ങനെയുള്ള വ്യക്തികളെ കേൾക്കുവാൻ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അവർക്ക്.
They have a very exact knowledge of the word.
ദൈവവചനത്തെക്കുറിച്ച് കൃത്യതയുള്ള അറിവുള്ളവരാണ്.
But they still hang on to their tradition.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ പാരമ്പര്യങ്ങളെ അവർ മുറുകെ പിടിച്ചുകൊണ്ട്.
The words of their priests and their pastors frighten them more than the words of God.
ദൈവത്തിന്റെ വചനത്തെക്കാളും അവരുടെ അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും വാക്കുകളാണ് അവരെ അധികം അവരെ ഭയപ്പെടുത്തുന്നത്.
I want to say to you that you can never follow Jesus if tradition means more to you than God's word.
അതുകൊണ്ട് ഞാൻ ഈ കാര്യം തെളിവായി നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വചനത്തെക്കാളും അധികം പാരമ്പര്യമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആത്മീയരായി തീരുവാൻ
കഴിയും. മാർക്ക് 7 again in verse 9, verse 8.
മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. 7-ാം വാക്യത്തിൽ,
first of all verse 7, Jesus said,
ഏഴാം വാക്യം ആദ്യമായി,
in vain They worship me because they teach it as doctrine the precepts of men.
ഇടവാക്യത്തിൽ യേശു പറയുന്നത് അവര് എന്നെ വ്യർത്ഥമായിട്ടാണ് ആരാധിക്കുന്നത്, കാരണം അവർ മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെയാണ് അവർ ഉപദേശിക്കുന്നത്.
They neglect the commandment of God in order to hold on to their tradition.
അവരുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന വഴിയിൽ അവർ ദൈവത്തിന്റെ കൽപ്പനകളെ അവർ അവഗണിക്കുകയാണ്.
Copernicus and Galileo, they were not born again people.
കോപ്പർണിക്കസും ഗലീലിയോയും വീണ്ടും പ്രാപിച്ച ക്രിസ്ത്യാനികളായിരുന്നില്ല.
But they were good Roman Catholics.
അവർ നല്ല റോമൻ കത്തോലിക്ക വിശ്വാസികളായിരുന്നു.
And 500 years ago the Roman Catholic Church taught that the sun goes round the earth and every Catholic had to believe it.
500 വർഷങ്ങൾക്ക് മുൻപ് വരെ കത്തോലിക്ക സഭ പഠിപ്പിച്ചിരുന്നത് സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നു എന്നാണ്. ഓരോ സത്യ കത്തോലിക്ക വിശ്വാസിയും അത് അംഗീകരിച്ച തീരും.
These unconverted men decided to question it.
ദൈവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഈ ഇതുപോലെയുള്ള മനുഷ്യർ പോലും ആ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുവാൻ
രവിതാക്കന്മാര്
അവരെ പഠിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് അവർ കണ്ടെത്തി.
Can we have some bold believers like that in Trivandrum today?
തിരുവനന്തപുരത്ത് ഇന്ന് കോപ്പർണിക്കസിന്റെയും ഗലീലയുടെയും ആത്മാവുള്ള ധൈര്യമുള്ള ചില വിശ്വാസികളെ ദൈവത്തിന് കണ്ടെത്താൻ കഴിയുമോ?
Who will stand against the dead traditions of their denomination?
അവരുൾപ്പെട്ട നിൽക്കുന്ന സഭാ വിഭാഗങ്ങളുടെ നിർജീവമായ പാരമ്പര്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവർ.
And say, I stand for the truth of God's word.
ദൈവത്തിന്റെ സത്യത്തിനായിട്ട് ഞാൻ നിലയുറപ്പിക്കുന്നു എന്ന് തീരുമാനിക്കുന്നവർ.
Or will you, who call yourself a believer, have to hang your head in shame before an unbeliever like Copernicus or Galileo?
അതോ മറിച്ച് അവിശ്വാസിയായിരുന്ന കോപ്പർണിക്കസിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ വിശ്വാസിയെന്ന് അഭിമാനിക്കുന്ന നിനക്ക് ലജ്ജ കൊണ്ട് തലകുനിക്കേണ്ടി വരുമോ?
What a shame.
അങ്ങനെയാണെങ്കിൽ എത്ര എത്ര ദുഃഖകരമായ
I want to be more bold than Copernicus and Galileo were in 500 years ago.
500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വിശ്വാസികളായിരുന്ന കോപ്പർണിക്കസിനെയും ഗലീലയേക്കാളും അധികം ധൈര്യമുള്ളവരായിരുന്നു.
They were not filled with the Holy Spirit. I am filled with the Holy Spirit.
അവർ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിരുന്നവരല്ല, ഞാൻ ആത്മനിറവ്
പ്രാപിച്ചിരിക്കുകയാണ്.
എനിക്ക് അവരെക്കാളും ധൈര്യം നിശ്ചയമായും ആവശ്യമാണ്.
Do you think you'll suffer loss because of that?
അങ്ങനെ ധൈര്യം കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു.
Loss from men, yes.
മനുഷ്യരിൽ നിന്നുള്ള നഷ്ടം ഒരു
വ്യക്തിയുണ്ട്.
എന്നാൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലാഭമായി ലഭിക്കുന്നതെന്ന് ചിന്തിക്കുക.
ആർ യു മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദി അപ്രൂവൽ ഓഫ് മെൻ ഓർ ദി അപ്രൂവൽ ഓഫ് ഗാഡ്?
ദൈവത്തിന്റെ അംഗീകാരമാണോ മനുഷ്യന്റെ അംഗീകാരമാണോ ഏതാണ് നിങ്ങൾക്ക് വിലയേറിയത്?
അൾട്ടിമേറ്റ്ലി ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ദ ഹോളി സ്പിരിറ്റ് ഇസ് ആസ്കിംഗ് യു ദിസ് മോർണിംഗ്.
ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്യന്തികമായിരിക്കുന്ന ചോദ്യം ഇതാണ്.
Maybe many times the Holy Spirit has asked you that question.
ഇതേ ചോദ്യം പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പലതവണ ചോദിച്ചു.
You always try to bypass that issue and go on to something else.
ആ സന്ദർഭങ്ങളിലൊക്കെ ഈ ചോദ്യം നിങ്ങൾ നേരിട്ട് അഭിമുഖീകരിക്കാതെ എന്തെങ്കിലും വളഞ്ഞ വഴിയെ നിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ്.
Now the Holy Spirit says,
എന്നാൽ ഇന്ന് രാവിലെ
പരിശുദ്ധാത്മാവ്
നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ധൈര്യമായി മറുപടി.
What you need is not more Bible knowledge.
നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് കൂടുതൽ തിരുവചനത്തിന്റെ അറിവല്ല.
What you need is not like Felix, a more exact knowledge of the way.
ഫെലിക്സിനെ പോലെ ക്രിസ്തീയ മാർഗത്തെക്കുറിച്ച് കുറച്ചുകൂടെ സൂക്ഷ്മതയേറിയ പരിജ്ഞാനമല്ല നിങ്ങൾക്ക് ആവശ്യമായി.
The Holy Spirit is not asking you, do you enjoy listening to this message?
പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് രാവിലെ ചോദിക്കുന്നത് ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾക്ക് രസമുണ്ടോ എന്നല്ല.
He's asking you a more searching question.
കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ചോദ്യമാണ്
ആത്മാവ്.
എന്താണ് വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അന്വേഷിക്കുന്നത്?
ഹൂസ് അപ്രൂവൽ?
ആരുടെ അംഗീകാരമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്?
യുവർ ഫാദർ?
നിങ്ങളുടെ പിതാക്കന്മാരുടെ ആണോ?
യു ലവ് യുവർ ഫാദർ മോർ ദാൻ യു ലവ് ജീസസ് ക്രൈസ്റ്റ്?
യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നിങ്ങളുടെ പിതാക്കന്മാരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്?
യുവർ വൈഫ്സ് അപ്രൂവൽ?
നിങ്ങളുടെ ഭാര്യയുടെ അംഗീകാരമാണോ നിങ്ങൾക്ക് വലുത്?
യു ഫിയർ ദ റോത്ത് ഓഫ് യുവർ വൈഫ് ആൻഡ് യു ഡിസോബേ ഗോഡ്?
ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ നിങ്ങൾക്ക് പ്രയാസമില്ല, എന്നാൽ നിങ്ങളുടെ ഭാര്യയുടെ കോപം നിങ്ങൾക്ക് വലിയ ഭയമുള്ളതാക്കും.
How can you be a disciple?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിന്റെ
ശിഷ്യനായിരിക്കും.
നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ പാസ്റ്ററോ പറയുന്ന കാര്യമാണ് നിങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്.
If you're a man who from whose nostrils when the breath goes it becomes a bit of dust, you fear such a man?
മൂക്കിലെ ശ്വാസം പോയി കഴിഞ്ഞാൽ നിലത്തെ പൊടിയായിട്ട് തീരുന്ന വിലയില്ലാത്ത ഒരു മനുഷ്യന്റെ വാക്കുകളാണ് നിങ്ങളെ അധികം ഭയപ്പെടുന്നത്.
Then you might as well forget about becoming a disciple of Jesus.
അതാണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ യേശു ഒരു ശിഷ്യനാകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുകളയുക.
I know what happened in my family when I decided to follow Jesus wholeheartedly.
മുഴുവൻ ഹൃദയത്തോടും യേശുവിനെ അനുഗമിക്കുവാൻ ഞാൻ തീരുമാനിച്ച നാളുകളിൽ എന്റെ കുടുംബത്തിൽ സംഭവിച്ച എന്താണെന്ന് എനിക്കറിയാം.
ഇറ്റ് ബ്ലെസ്ഡ് മൈ ഫാദർ, ഇറ്റ് ബ്ലെസ്ഡ് മൈ മദർ, ഇറ്റ് ബ്ലെസ്ഡ് മൈ വൈഫ്, ഇറ്റ് ബ്ലെസ്ഡ് മൈ ചിൽഡ്രൻ ആൻഡ് ഇറ്റ് ബ്ലെസ്ഡ് പീപ്പിൾ അറൌണ്ട് മീ.
എന്റെ മാതാവിനെയും പിതാവിനെയും എന്റെ ഭാര്യയെയും മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തെ മാത്രമല്ല എന്റെ ചുറ്റുപാടുമുള്ളവരെയും അനുഗ്രഹിക്കുവാൻ പര്യാപ്തമായ നിലയിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു.
And it can be like that in your life.
നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ കാര്യം സത്യമായി തീരും.
You can be a useful instrument of God in this city, in this country, if you make that one decision.
ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന ഈ പട്ടണത്തിൽ നിങ്ങൾ ഈ തീരുമാനം എന്ന് പോലെ എടുക്കുമെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഉപയോഗമുള്ള ഒരു ഉപകരണമായി നിങ്ങൾക്ക് തീരുമാനം.
One simple decision.
വളരെ ലളിതമായിരിക്കുന്ന എന്നാൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം.
You will fear God more than you fear any human being from now on.
ഇന്നു മുതൽ ഈ സമയം മുതൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ ഭയപ്പെടുന്നതിനേക്കാൾ അധികമായി നിങ്ങൾ ദൈവത്തെ ഭയപ്പെടും എന്ന് തീരുമാനിക്കും.
You will obey God more than you obey any human being.
ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തെ അനുസരിക്കും എന്നുള്ള തീരുമാനമെടുക്കും.
God's word will always be more important than any human tradition.
ഏത് മാനുഷിക പാരമ്പര്യങ്ങളെക്കാളും ദൈവത്തിന്റെ വചനമായിരിക്കും എപ്പോഴും നിന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതെന്ന് തീരുമാനിക്കും.
If you can also have the humility to acknowledge that you may be wrong in some of your understanding of doctrine.
രാവിലെ സമയം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഉപദേശ വിഷയങ്ങളിലോ പാരമ്പര്യങ്ങളിലോ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്ന് അംഗീകരിക്കുവാനുള്ള താഴ്മ നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ
you can say, Lord, what I have believed for the last 30 years may be wrong.
കർത്താവിനോട് നിങ്ങൾക്ക് ഇങ്ങനെ ഹൃദയം തുറന്ന് പറയാൻ കഴിയുമ്പോൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ശരിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും തെറ്റായിരിക്കും.
Let me come to God's word with an open mind.
ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ മുൻവിധിയില്ലാത്ത ഒരു തുറന്ന ഹൃദയവുമായി നാം കടന്നു വരുമ്പോൾ
it says Jesus studied the scriptures.
ദൈവത്തിന്റെ വചനത്തിൽ യേശു ശൈശവം മുതൽ ബാല്യത്തിൽ മുതൽ തിരുവചനങ്ങളെ തിരുവെഴുത്തുകളെ പരിശോധിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സായപ്പോൾ
when he sat with the doctors means the theological doctors who had studied the Bibles themselves.
പഴയമത്തിലെ ആ തിരുവെഴുത്തുകളെ നല്ലവണ്ണം പഠിച്ചിരുന്ന ശാസ്ത്രിമാരുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ യേശു പന്ത്രണ്ടാമത്തെ വയസ്സിലിരുന്നു.
Asked them questions. They were confused.
ഈ വേദ പണ്ഡിതന്മാരോട് ബാലനായിരുന്ന യേശു ചോദിച്ച ചോദ്യങ്ങൾ അവരെ ചിന്താക്കുഴപ്പത്തിലാക്കി.
Because he knew the word.
ദൈവത്തിന്റെ വചനം അത്ര ആഴമായിട്ട് തന്റെ ബാല്യപ്രായത്തിലെ അവൻ അറിഞ്ഞിരുന്നു.
Whereas they were more enslaved to their tradition.
എന്നാൽ ദേവാലയത്തിലുണ്ടായിരുന്ന ആ പണ്ഡിതന്മാർ പുരോഹിതന്മാർ അവർ പാരമ്പര്യങ്ങളുടെ അടിമകളായിരുന്നു.
Notice what it says in Mark 7:8.
മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏഴാം അധ്യായത്തിന്റെ എട്ടാം വാക്യം.
When you hold on to the tradition of men, what are you doing?
മനുഷ്യരുടെ പാരമ്പര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ എന്താണ് നിങ്ങൾ?
യു ആർ നിഗ്ലെക്ടിംഗ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്.
എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ നിങ്ങൾ അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ അവഗണിക്കുകയാണ്,
വിട്ടുകളയുകയാണ്.
ആ വാക്യം വീണ്ടും വായിക്കാം.
വെനെവർ യു ഹോൾഡ് ഓൺ ടു എ ട്രഡിഷൻ ഓഫ് മാൻ,
മനുഷ്യന്റെ സമ്പ്രദായങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ
ആക്ച്വലി വെദർ യു നോ ഇറ്റ് ഓർ നോട്ട് യു ആർ നിഗ്ലെക്ടിംഗ് ഗോഡ്സ് ട്രഡിഷൻ.
നിങ്ങൾ അറിഞ്ഞാലും
അറിഞ്ഞാലും
വാസ്തവമായിട്ട് ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ കൽപ്പനകളെ നിങ്ങൾ അവഗണിക്കുകയാണ്
ചെയ്യുന്നത്. യു കൻ ഹോൾഡ് ഓൺ ടു ദിസ് ഓർ ദാറ്റ്.
മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ
കഴിയും.
ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരും, ഞാൻ ദൈവത്തിന്റെ കൽപ്പനയെ മുറുകെ പിടിക്കുമോ അതോ മാനുഷിക സമ്പ്രദായങ്ങളെ മുറുകെ പിടിക്കുമോ.
ഇറ്റ്സ് ലൈക് യങ് മാൻ ഡിസൈഡിംഗ് ടു ഗെറ്റ് മാരീഡ്.
ഒരു ചെറുപ്പക്കാരൻ വിവാഹിതനാകുവാൻ തീരുമാനമെടുക്കുന്ന പോലെയാണ്.
ദിസ് ഇസ് എ ഗുഡ് ഗേൾ.
ഇത് ഒരു നല്ല പെൺകുട്ടിയാണ്.
ദിസ് ഇസ് അനദർ ഗുഡ് ഗേൾ.
വേറൊരു നല്ല പെൺകുട്ടിയും ഉണ്ട്.
ഐ കാൻ്റ് മാരി ഫോർ.
രണ്ടുപേരെയും വിവാഹം കഴിക്കാൻ പറ്റുകയില്ലല്ലോ.
വാട്ട് ഷാൽ ഐ ഡു?
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം?
വാട്ട് ഷാൽ ഐ ഡു?
ഞാൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമായിട്ട് തീരുന്നു.
ട്രഡീഷൻസ് ഓഫ് മെൻ ഇൻ ദ വേൾഡ് ഓഫ് ഗോഡ് ആർ ലൈക് ദാറ്റ്.
മനുഷ്യന്റെ സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും ദൈവത്തിന്റെ വചനവും ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട വിഷയങ്ങളാണ്.
And some of you are going to end up marrying the wrong one.
നിങ്ങൾ ചിലരെങ്കിലും തെറ്റായിരിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ പോവുകയാണ് എന്ന് ഞാൻ ഭയപ്പെടും.
ഡിസൈഡ് ടുഡേ,
ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക.
വാട്ട് ആർ യു ഗോയിങ് ടു ചൂസ്?
നിങ്ങൾ ഇതിലേത് തിരഞ്ഞെടുക്കും?
നോട്ടീസ് അനദർ തിങ് വേഴ്സ് 9.
മറ്റൊരു കാര്യം ഒൻപതാം വാക്യത്തിൽ ശ്രദ്ധിക്കുക.
വെൻ യു കീപ് യുവർ ട്രഡിഷൻ, യു ആർ ആക്ച്വലി pushing aside the commandment of God.
സന്ദർഭമാകുന്നു നാം കാണുന്നത് നിങ്ങളുടെ സമ്പ്രദായം അല്ലെങ്കിൽ പാരമ്പര്യം പ്രമാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവ കൽപ്പനയെ തള്ളി നീക്കുകയാണ്, തള്ളിക്കളയുക.
When you choose one girl, you are actually saying, I don't want the other girl.
രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ പറയുന്ന എന്താണ്? മറ്റു പെൺകുട്ടിയെ ഞാൻ വിവാഹം
കഴിക്കുന്നത്
മനുഷ്യന്റെ സമ്പ്രദായങ്ങളെ പാരമ്പര്യത്തെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ദൈവത്തെ
ആവശ്യമില്ലെന്ന്.
ദൈവത്തിന്റെ വചനത്തെ ഞാൻ മുറിവ് പിടിക്കുകയാണെങ്കിൽ അതേ സമയത്ത് ഞാൻ പറയുന്ന കാര്യം എനിക്ക് പാരമ്പര്യങ്ങളുടെ ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം യേശു പറഞ്ഞു,
when you hold on to your tradition, verse 13,
പതിമൂന്നാം വാക്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യങ്ങളെ മുറിവ് പിടിക്കുമ്പോൾ
you cancel out God's word.
നിങ്ങൾ ദൈവ കൽപ്പനയെ ദുർബലമാക്കുന്നു അല്ലെങ്കിൽ ശക്തിഹീനമാക്കുന്നു.
It's almost like killing the other girl.
ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റേ പെൺകുട്ടിയെ കൊല്ലുന്നതിന് തുല്യം.
I still enjoy listening to John the Baptist and the Apostle Paul.
അങ്ങനെയൊക്കെ ആയി തീർന്നു കഴിഞ്ഞാലും അപ്പോസ്തലനായ പൗലോസിനെയോ യോഹന്നാൻ സ്നാപകനെയോ കേൾക്കുന്നത് നിങ്ങൾക്ക് പിന്നെയും
ഇഷ്ടമായിരിക്കും.
യോഹന്നാൻ സ്നാപകനോ പൗലോസോ പ്രസംഗിക്കുന്ന എല്ലാ യോഗങ്ങളിലും എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നിങ്ങൾ പിന്നെ
യു മേ ഹാവ് എ വെരി എക്സാക്ട് നോളജ് ഓഫ് ദ വേ ലൈക്ക് യു
ഫെലിക്സിനെ പോലെ ഈ മാർഗത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന അറിവുള്ളവരായി നിങ്ങൾ ചെയ്യും.
യു വിൽ നെവർ ബി എനി മോർ സ്പിരിച്വൽ ദാൻ ഹെരോദ് ഓർ ഫിലിപ്സ്.
ഹെരോദാവോ ഫെലിക്സോ ഏതളവിൽ ആത്മീയരായിരുന്നു അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആത്മീയരാകാൻ കഴിയും.
Until you take that radical decision.
സമൂലമായിരിക്കുന്ന പരമപ്രധാനമായിരിക്കുന്ന ഈ തീരുമാനം നിങ്ങൾ എടുക്കുന്നത് വരെ
ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ സേ.
ആളുകൾ പറയുന്നത് എനിക്ക് വിഷയമല്ല.
ഐ ഡോണ്ട് കെയർ ഇഫ് ഐ ആം അലോൺ.
ഞാൻ തനിയെ നിൽക്കേണ്ടി വന്നാലും എനിക്കത് വിഷയമല്ല.
ഗോഡ്സ് വേർഡ് ഈസ് എനഫ്.
ദൈവത്തിന്റെ വചനം മാത്രം മതി.
ദേർ ഈസ് എ സെയിംഗ് ദാറ്റ് വൺ മാൻ വിത്ത് ഗോഡ് ഈസ് ഓൾവേസ് എ മജോറിറ്റി.
നിങ്ങൾ ചിലർ കേട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു ചൊല്ലിങ്ങനെ ഉണ്ടല്ലോ, ദൈവത്തോടുകൂടി ഒരു മനുഷ്യൻ നിന്നാൽ അവനാണ് ഭൂരിപക്ഷം.
I have thought of that many times through the years.
കഴിഞ്ഞ വർഷങ്ങളിൽ അനേക സന്ദർഭങ്ങളിൽ ഈ കാര്യം ഞാൻ ഓർത്തിട്ടുണ്ട്.
Many of the truths from God's word that I have proclaimed in the last 20 years.
കഴിഞ്ഞ 20 വർഷങ്ങളായി ദൈവവചനത്തിൽ നിന്ന് ഞാൻ പ്രഘോഷിച്ചിട്ടുള്ള അനേക സത്യങ്ങൾ
not popular.
അത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്.
Of course.
അതിനെതിരെ വളരെയധികം എതിർപ്പ് ഞാൻ നേരിട്ടിട്ടുണ്ട്.
People have written books and tracts and even had prayer meetings against me.
ഈ സന്ദേശങ്ങൾക്കെതിരെ പുസ്തകങ്ങൾ എഴുതുകയും ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുകയും ഈ കാര്യത്തിനെതിരെ പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും വരെ ആളുകൾ ചെയ്തു.
They call me Antichrist, devil, terrorist, all types of names.
ഒരു ഭീകരനാണെന്നും ഒരു ദുരുപദേശക്കാരനാണെന്നും എന്തെല്ലാം പേരുകളാണ് ആളുകൾ
വിളിക്കുന്നത്.
അതുകൊണ്ടൊന്നും എനിക്കൊരു കുലുക്കവുമില്ല.
Why?
കാരണം എന്താണ്?
One man with God is the majority.
ദൈവത്തോടുള്ള ഒരു മനുഷ്യൻ ഭൂരിപക്ഷമാണെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്.
Why do I fear?
എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്.
If I stand on the foundation of God's word, I'll never shake in time or in eternity.
ഇളകിപ്പോകാത്ത ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിൽക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിലെ ജീവിതത്തിൽ മാത്രമല്ല നിത്യതയിലും എനിക്ക് തുലുങ്ങേണ്ട ആവശ്യമില്ല.
Don't misunderstand me. I am not exalting myself.
നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്നെ തന്നെ ഉയർത്തുകയല്ല.
I wish I could disappear.
നിങ്ങളുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനാകുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്
ഐ ആം എക്സാൾട്ടിംഗ് ഗോഡ്സ് വേർഡ് അബവ് ഹ്യൂമൻ ട്രഡിഷൻ.
മാനുഷിക പാരമ്പര്യങ്ങൾക്കെതിരെ ദൈവത്തിന്റെ വചനത്തെ ഇതിന്റെ മഹത്വത്തെ ഉയർത്തുകയാണ് ഞാൻ.
ഐ ആം ഗിവിംഗ് എ ടെസ്റ്റിമണി ദാറ്റ് ഇഫ് യു സ്റ്റാൻഡ് ഓൺ ഇറ്റ് യു വിൽ നെവർ ഷേക്ക്.
ഞാൻ എന്റെ സാക്ഷ്യം പറയുകയാണ് ചെയ്യുന്നത്, ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിന്നാൽ നിങ്ങൾ ഒരിക്കലും
ലജ്ജിക്കും.
സകല മനുഷ്യരും നിങ്ങളെ എതിർക്കട്ടെ.
Didn't they oppose Jesus?
യേശുവിനെ അവരെതിർത്തില്ലേ?
ജീസസ് വാസ് നോട്ട് എ പോപ്പുലർ പ്രീച്ചർ. ഹി വാസ് ദ മോസ്റ്റ് അൺപോപ്പുലർ പ്രീച്ചർ ദാറ്റ് ഇസ്രായേൽ എവർ സോ.
ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവൻ ഒരു വളരെ വളരെ അംഗീകാരനായിരുന്ന പ്രസംഗിയായിരുന്നില്ല. ആളുകൾക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്.
ഹി എവർ നോട്ടീസ് ദി സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് സ്റ്റീഫൻ ആസ്ക്ഡ് ദി പീപ്പിൾ ഇൻ ആക്ട്സ് ചാപ്റ്റർ 7.
അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായത്തിൽ സ്തെഫാനോസ് ചോദിച്ച ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ആഫ്റ്റർ 1500 ഇയേഴ്സ് ഓഫ് ഇസ്രായേൽസ് ഹിസ്റ്ററി,
ഇസ്രായേലിന്റെ 1500 വർഷങ്ങളിലെ ചരിത്രത്തിന് ശേഷം.
And see, in a nutshell, Stephen described that history in Acts chapter 7.
അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് വളരെ ചുരുക്കമായിട്ട് ഇസ്രായേലിന്റെ നീണ്ട ചരിത്രം വിവരിക്കുകയാണ്.
From the time of the call of Abraham in verse 2.
രണ്ടാം വാക്യത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ച ആ സമയം മുതലുള്ള ചരിത്രം
പറയുന്നു.
യേശുവിന്റെ വരവ് വരെയുമുള്ള ചരിത്രം അവൻ സംക്ഷിപ്തമായി
1500 years.
സ്തേഫാനോസ് പറയുന്നത് ഈ 1500 വർഷങ്ങളിൽ.
Here is the question.
ഒരു ചോദ്യം അവൻ
ചോദിക്കുന്നു. 52-ാം വാക്യം.
നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ള ഒരൊറ്റ പ്രവാചകന്മാരെങ്കിലും
ഉണ്ടായിരുന്നു.
സ്തേഫാനോസ് അവരോട് ധൈര്യമായിട്ട് ചോദിക്കുകയാണ്, ഒരു പ്രവാചകന്റെ പേര് നിങ്ങൾക്ക് പറയാമോ?
1500 years, tell me one prophet who was not persecuted.
ഈ 1500 വർഷങ്ങൾക്കിടയിൽ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകന്റെ പേരെങ്കിലും പറയാമോ?
Not even one.
ഒറ്റയാള് പോലും ഇല്ല.
Every prophet in the history of the Jewish race and in the history of Christianity has been opposed and persecuted and hounded by Saul.
യഹൂദന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ക്രിസ്തീയ മാർഗത്തിന്റെ ചരിത്രത്തിലും ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാരായിരുന്ന ഓരോരുത്തരെയും ഉപദ്രവിച്ചിട്ടുണ്ട്, അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
It didn't make a difference to those prophets.
എന്നാൽ പ്രവാചകന്മാരുടെ മനോഭാവം ഒന്നും ഇതുകൊണ്ട് മാറിയിട്ടില്ല.
Jeremiah stood alone against the whole nation for 46 years.
ഇസ്രയേൽ രാഷ്ട്രത്തിന് എതിരെ ഒറ്റ മനുഷ്യനായിട്ട് ദീർഘവർഷങ്ങൾ നിന്നവനായിരുന്നു യിർമ്യാവ്.
ഹോസിയ stood against the nation even though his wife used to sometimes leave him.
ചില സന്ദർഭങ്ങൾ അവന്റെ ഭാര്യ അവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ഒരു ദേശത്തിന് മുഴുവൻ എതിരെ നിൽക്കുവാൻ ഹോസിയാവിന് ധൈര്യം ലഭിച്ചു.
Because one man with God is a majority.
കാരണം ദൈവത്തോടുള്ള ഒരു മനുഷ്യൻ ഭൂരിപക്ഷമാണ്.
You think it's going to be with a big crowd that God is going to do his work in Trivandrum or Kerala or India?
തിരുവനന്തപുരം പട്ടണത്തിലോ കേരളത്തിലോ ഇന്ത്യയിലോ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഒരു പുരുഷാരത്തെയാണ് അന്വേഷിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു?
Never done his work with great crowd.
വലിയ പുരുഷാരത്തെ കൊണ്ട് ഒരിക്കലും ദൈവം തന്റെ പ്രവൃത്തി ചെയ്തിട്ടില്ല.
He's done his work with individual men who stand for him.
ദൈവത്തോടുകൂടെ നിൽക്കുവാൻ ഉറച്ചിട്ടുള്ളതായിരിക്കുന്ന ഓരോ വ്യക്തികളെ കൊണ്ടാണ്, ചുരുങ്ങിയ കൂട്ടത്തെ കൊണ്ടാണ് ദൈവം പ്രവർത്തിച്ചത്.
Follow Jesus as a forerunner means to stand alone for the truth like he stood.
യേശുവിനെ മുന്നോടിയായി കണ്ട് അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശു ചെയ്തതുപോലെ സത്യത്തിനായിട്ട് ഏകനായിട്ട് ഏകയായിട്ട് അവനോടുകൂടെ നിൽക്കുക എന്നുള്ളത്.
Basically my question is that.
അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളോടുള്ള എന്റെ ചോദ്യം,
how many of you want the security of having at least a few people standing with you?
കുറച്ചുപേരെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സുരക്ഷിത ബോധം, അത് നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു?
How many of you would like the security of having only God stand with you?
ദൈവം മാത്രം നിങ്ങളോട് കൂടെ നിൽക്കുന്നതിലുള്ള ഭദ്രത നിങ്ങൾ എത്ര പേർക്ക്
ആവശ്യമുണ്ട്?
ഈ രണ്ടില് ഏതാണ് കുറച്ചുകൂടെ സുരക്ഷിതമെന്നാണ് നിങ്ങൾ കരുതുന്നത്?
1 million people standing with you and saying, yeah, this is a man of God.
ഒരു 10 ലക്ഷം പേര് നിങ്ങളുടെ കൂടെ നിന്നിട്ട് പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ ഒരു മനുഷ്യൻ.
Or millions of people opposing you and God standing with you, which do you want?
അതോ ഈ ലക്ഷക്കണക്കിന് ആളുകൾ നിന്നെ എതിർക്കുമ്പോഴും സർവശക്തനായിരിക്കുന്ന ദൈവം നിന്നോടുകൂടെ നിലയുറപ്പിച്ചാൽ ഏതാണ് നീ എനിക്ക് ആഗ്രഹം?
സഹോദരി
സഹന്മാരെ, നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ.
And all through these years of your life, you've been making a choice.
നിങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിലൊക്കെയും നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
Every day you are choosing either to please men or to please God.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നോ അതോ മനുഷ്യനെ?
You've been choosing all these years either to please yourself or to please God.
ഈ വർഷങ്ങളെല്ലാം നിങ്ങൾ തിരഞ്ഞെടുപ്പ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരുന്നു, നിങ്ങളെ തന്നെ പ്രസാദിപ്പിക്കണോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കണോ?
You don't need more information, you don't need more knowledge.
നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൂടുതൽ അറിവോ കൂടുതൽ വിവരങ്ങളോ അല്ല.
Time has come to make a choice.
ഒരു തിരഞ്ഞെടുപ്പിനുള്ളതായിരിക്കുന്ന സമയം സമാഗതമായിരിക്കുന്നു.
I believe we are like those standing on Mount Carmel in Elijah's time.
ഏലിയാവിന്റെ നാളുകളില് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ നിന്നവരെ പോലെയാണ് ഈ കാലഘട്ടത്തിൽ നാം.
You know, it says, if you are familiar with the Bible, God told Elijah, there are 7,000 people in Israel who have not bowed the knee to Baal.
പടിദൈവത്തിലെ രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ നിങ്ങൾക്കറിയാം, ദൈവം എന്റെ പ്രവാചകനായ ഏലിയാവിനോട് പറഞ്ഞു, ബാലിനെ മുട്ടുമടക്കാത്ത 7,000 പേര് ഇസ്രയേലിലുണ്ട്.
Elijah said, Lord, I am alone.
ഞാൻ തനിയാണ് ഏകനാണെന്ന് ഏലിയാവ് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ദൈവം പറഞ്ഞത്.
You're not alone. There are 7,000 men in this country who have not bowed the knee to Baal.
ദൈവം തന്റെ ദാസനായ പ്രവാചകനോട് പറഞ്ഞു, നീ മാത്രമല്ല, ബാലിനെ മുട്ടു മടക്കാത്ത 7,000 പേര് ഇസ്രയേലിൽ എനിക്ക് വേണ്ടിയുണ്ട്.
ഓക്കെ, നൗ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്.
അത് സത്യമായിരിക്കെ തന്നെ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ.
ഓൺ മൗണ്ട് കാർമെൽ, ഹു ബ്രോട്ട് ദ ഫയർ ഡൗൺ, ദോസ് 7,000 മെൻ ഓർ വൺ മാൻ?
കാർമേൽ പർവ്വതത്തിൽ ദൈവത്തിന്റെ തീ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്നത് ഈ 7,000 പേരാണോ അതോ ഈ ഒറ്റ മനുഷ്യൻ?
വൺ മാൻ ഡിഡ് വാട്ട് ദോസ് 7,000 പീപ്പിൾ കുഡ് നോട്ട് ഡു.
ബാലിനെ മുട്ടുമടക്കാത്ത ഈ 7,000 പേർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് ദൈവത്തിന്റെ ഒരു മനുഷ്യന് ചെയ്യുവാൻ കഴിഞ്ഞു.
There are 7,000 people maybe in Trivandrum who don't go to the cinema.
Cinema kaanan pogatha 7,000 pere oru pakshe Thiruvananthapuram pattanathil kaanum.
There may be 7,000 people who don't smoke.
Pugavalikkatha 7,000 pere ee pattanathil.
7,000 people who don't drink.
Madhyam orikkal upayogikkatha 7,000 pere kandallo.
Who don't gamble.
Joodhikalikkatha.
That was the testimony of these 7,000 people. I don't bow down to stare.
ഈ 7,000 പേരുടെ സാക്ഷ്യത്തിന്റെ ചുരുക്കം ഇതാണ്, ബാലിന്റെ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാക്ഷ്യം കൊണ്ട് എന്ത് പ്രയോജനം? അതുപോലെയുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള സാക്ഷ്യം അതുപോലെയുള്ള ഒരു സാക്ഷ്യം കൊണ്ട് സ്വർഗത്തിലെ തീ നിങ്ങൾക്ക്
കൊണ്ടുവരുവാൻ
എന്റെ ഓഫീസിൽ ഞാൻ കള്ളം പറയാറില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ
കഴിയും. യു ഡോണ്ട് ബാവ് ദ നീ ടു ബേ ഓർ ഗുഡ്.
ബാലിന് നിങ്ങൾ മുട്ടുമടക്കുന്നില്ല, നല്ല കാര്യം തന്നെ.
ബട്ട് വാട്സ് ദി യൂസ്?
എന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം?
ആഹാബ് വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദോസ് 7,000 മെൻ.
ആഹാബ് രാജാവിന് ഈ 7,000 പേരെ കുറിച്ച് ഭയമില്ലായിരുന്നു.
ദി ഡെവിൾ ടുഡേ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഓൾ സച്ച് 7,000 ബിലീവേഴ്സ്.
അങ്ങനെയുള്ള 7,000 അതിലധികമോ വിശ്വാസികളെ കുറിച്ച് പിശാചിനും അശേഷം ഭയമില്ല.
ആഹാബ് ഈസ് അഫ്രൈഡ് ഓഫ് ഓൺലി വൺ മാൻ.
ഒരൊറ്റ മനുഷ്യനെ മാത്രമേ ആഹാബ് ഭയപ്പെടൂ.
He wanted to kill only one man. Let the other 7,000 live. No, there no problem with them.
7,000 പേര് ജീവിച്ചിരുന്നാലും ആഹാബിന് അത് പ്രശ്നമല്ല. ഒരൊറ്റ മനുഷ്യനെയാണ് അവൻ ലക്ഷ്യമിട്ടിരുന്നത്.
You got to be a man like that.
ഏലിയാവിനെ പോലെയുള്ള മനുഷ്യനായിരിക്കാൻ ദൈവം നിന്നെ
തിരഞ്ഞെടുത്തു. You want to be a man, a woman like that in Trivandrum, in Kerala, in India.
നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ പട്ടണത്തെ സ്റ്റേറ്റില് ഏലിയാവിനെ പോലൊരു മനുഷ്യനായിട്ട് ഏകനായ ദൈവത്തോട് നിൽക്കുവാൻ നിങ്ങളിൽ ആർക്ക് താല്പര്യമുണ്ട്?
Who would not compromise on anything.
ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യമല്ല വിട്ടുവീഴ്ച കാണിക്കാതെ ദൈവത്തോടുകൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ.
You can't imagine Elijah preaching with King Ahab sitting on the platform as one of the distinguished guests.
പ്ലാറ്റ്ഫോമിലെ ഒരു വിശിഷ്ടാതിഥിയായിട്ട് ആഹാബ് രാജാവ് ഉപയോഗത്തിലായിരിക്കെ ദൈവവചനം പ്രസംഗിക്കുന്ന പ്രവാചകനായിട്ട് നിങ്ങൾക്ക് ഏലിയാവിന്റെ ഭാവനയിൽ പോലും കാണാൻ കഴിയില്ല.
We have such preachers today.
എന്നാൽ അങ്ങനെയുള്ള പ്രസംഗരെ കൊണ്ട് ക്രിസ്തീയ ലോകം നിറഞ്ഞിരിക്കുക.
Elijah won't have anything of that.
ഏലിയാവിന് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും കിട്ടത്തില്ല.
He stood against that corrupt king.
ആ ദുഷിച്ച ആ രാജാവിനെതിരെ അവൻ നിലപാടി.
He stood against the 850 priests who were corrupt.
ദൈവഭയമില്ലാതെ ദുഷിച്ച ആ 850 ബാലിന്റെ പ്രവചനന്മാർക്കെതിരെയും ഏലിയാവ് നിന്നു.
They were not heathen people. They were all Jews.
അവര് ഈ പ്രവചനന്മാർ ആരും ജാതികളായിരുന്നില്ല, അവർ യഹൂദന്മാരായിരുന്നു.
But they stopped worshipping the true God.
എന്നാൽ സത്യദൈവത്തെ ആരാധിക്കുന്നത് നിർത്തിക്കളഞ്ഞു.
They started worshipping the traditions of men.
മനുഷ്യന്റെ പാരമ്പര്യങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങിയ പ്രവാചകന്മാർ.
Malachi said
that Malachi ഇങ്ങനെ പറഞ്ഞു,
God would send someone in the spirit and the power of Elijah to prepare the way for the coming of the Lord.
കർത്താവിന്റെ വരവിന് മുൻപ് അവന്റെ പാത ഒരുക്കുവാൻ ഏലിയാവിന്റെ ആത്മാവോടു കൂടി ഒരുവനെ അയക്കുമെന്ന് മലാഖി പ്രവാചകൻ പറഞ്ഞു.
Baptist team.
അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ആത്മാവോടെ.
Before the second coming of the Lord.
യേശുവിന്റെ രണ്ടാമത്തെ വരവിന് മുൻപ്.
I believe God wants the church to be like that.
ദൈവത്തിന്റെ സഭ ഏലിയാവിന്റെ ആത്മാവുള്ള ഒരു സഭയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
Today God is not working through individuals like in the Old Testament times.
പഴയ നിയമ കാലഘട്ടത്തിലെ പോലെ ഓരോ വ്യക്തികൾ കൂടെ അല്ല ദൈവം ഈ സഭാകാലത്ത്
പ്രവർത്തിക്കുന്നത്.
ദൈവത്തിന്റെ
മനുഷ്യൻ.
എന്നാൽ ഈ കാലഘട്ടത്തിൽ
ഇറ്റ്സ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
കർത്താവായ യേശുവിന്റെ ശരീരം ആകുന്ന
ബോഡി ഓഫ് ക്രൈസ്റ്റ്.
ക്രിസ്തുവിന്റെ ശരീരം.
Not 7,000 men who don't smoke, drink and gamble.
മദ്യവിക്കയോ പുകവലിക്കയോ ചൂതുകളിക്കയോ ചെയ്യാത്ത 7,000 ഒറ്റയ്ക്കുള്ള വിശ്വാസികളല്ല.
A few people who stand for the whole counsel of God.
ദൈവത്തിന്റെ മുഴുവൻ ആലോചനയെയും വിലമതിക്കുന്ന മാനിക്കുന്ന ഒരു ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടം
who have presented their bodies as a living sacrifice for God.
ദൈവത്തിനൊരു ജീവനുള്ള യാഗമായി അവരുടെ ശരീരങ്ങളെ അർപ്പിച്ചിരിക്കുന്നവരുടെ ഒരു ചെറിയ കൂട്ടം.
We're talking about following Jesus as our forerunner.
നമ്മുടെ മുന്നോടിയായിട്ട് യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്.
We read in Hebrews chapter 10.
എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
Hebrews chapter 10 we read what it means to follow Jesus as a forerunner.
നമ്മുടെ മുന്നോടിയായിട്ട് യേശുവിനെ എങ്ങനെ അനുഗമിക്കാം എന്നുള്ളതിനെക്കുറിച്ച് എബ്രായർ 10-ൽ നാം വായിക്കുന്നു.
When Jesus came into the world, verse 5.
എബ്രായർ 10-ന്റെ 5-ാം വാക്യം യേശു ഭൂമിയിൽ ലോകത്തിൽ വരുമ്പോൾ
this is Jesus coming into the world.
ഈ ലോകത്തിൽ നമ്മെ പോലെ ജഡമെടുത്ത് യേശു വരുന്ന സന്ദർഭമാണ്. യേശു പറഞ്ഞു,
സാക്രിഫൈസ് ആൻഡ് ഓഫറിംഗ് യു ഹാവ് നോട്ട് ഡിസൈർഡ്.
അങ്ങനെയാകും വഴിപാടും അല്ലെങ്കിൽ നേർച്ചയും നീ ആഗ്രഹിച്ചില്ല.
He wants this sacrifice.
എന്നാൽ ദൈവത്തിന് ആവശ്യമുള്ള ഒരു യാഗമുണ്ട്.
A body.
നിനക്ക് തന്നിരിക്കുന്ന ശരീരം.
See that verse 5.
5-ാം വാക്യം വ്യക്തമായിട്ട് വായിക്കാം.
When he came into the world, he said,
യേശു ഭൂമിയിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു,
I haven't come to give these external sacrifices and offerings.
ബാഹ്യമായിരിക്കുന്ന ഈ യാഗങ്ങളും ഈ അർപ്പണങ്ങളും നടത്തുവാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്.
God doesn't want.
ദൈവത്തിന് അതിന് ആവശ്യമില്ല.
Offerings.
ആ സ്തോത്രകാഴ്ചയുടെ ആവശ്യമില്ല ദൈവത്തിന്.
Have you ever heard anybody preach that to you?
ആരെങ്കിലും എവിടെയെങ്കിലും ഇതിനു മുമ്പ് സ്തോത്രകാഴ്ച വേണ്ട എന്ന് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ?
I'm showing it to you from scripture. Hebrews 10:5. He doesn't want your offering.
എബ്രായലേഖനം 10:5 ആണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ദൈവത്തിന് അതിന് ആവശ്യമില്ല.
That's one reason we don't take a collection.
അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ പരസ്യമായിട്ട് ഒരു സ്തോത്രകാഴ്ച എടുക്കാത്തത്.
We have taught people give your body.
ഞങ്ങള് സഹോദരി സഹോദരന്മാരെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് ആവശ്യമുള്ള നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ശരീരങ്ങളെ കൊടുക്കണം.
Not because organizing a meeting like this doesn't cost money.
ഇതുപോലെ ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് പണച്ചിലവില്ലാത്തതുകൊണ്ടല്ല.
Even last time when we arranged it 6-7 months ago, cost many thousands of rupees.
6-7 മാസം മുൻപ് തിരുവനന്തപുരത്ത് ഇതുപോലെ 2 ദിവസം മീറ്റിംഗ് നടത്തിയപ്പോൾ ആയിരക്കണക്കിന് രൂപ അതിന് ചിലവായി. ഈ പ്രാവശ്യവും അതിലധികമായിരിക്കും ചിലവ്.
You don't give your body. You have no right to give your money.
ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ദൈവത്തിന് അർപ്പിച്ചവരല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ പണത്തിന്റെ
ആവശ്യമില്ല.
ഇവിടെ ഈ യോഗ സംഘടിപ്പിച്ചവരും ആരും തന്നെ ലക്ഷപ്രഭുക്കളല്ല. നമുക്ക് പറയാനുള്ളത് ഈ കാര്യമാണ്, ദൈവത്തിന് അവരുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിച്ചവർക്ക് സ്വമനസാലെ അവരുടെ പണവും കർത്താവിനായിട്ട് കൊടുക്കാം, അത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം.
Paul said, my delight is to be able to preach the gospel to you without charge.
പൗലോസിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. അവൻ പറഞ്ഞു, യാതൊരു പ്രതിഫലവും കൂടാതെ ദൈവവചനം നിങ്ങളോട് അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും
വലിയ സന്തോഷം.
അതുകൊണ്ട് യേശു ഭൂമിയിലേക്ക് വന്നത്
അവൻ കം ടു ഗിവ് സാക്രിഫൈസ് ആൻഡ് ഓഫറിംഗ് ബിക്കോസ് യു ഡോണ്ട് വാണ്ട് ഈദർ ഓഫ് ദം.
പിതാവിനോട് അവൻ പറഞ്ഞു, നിനക്ക് വഴിപാട് യാഗം അർപ്പിക്കുവാൻ അല്ല ഞാൻ വന്നിരിക്കുന്നത്, നിനക്ക് അതിന്
ആവശ്യമില്ല.
എന്നാൽ പിതാവേ, നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് നീ ഒരു ശരീരം നൽകിയിരിക്കുന്നു, അത് നീ
ആഗ്രഹിക്കുന്നു.
ആറാം വാക്യത്തെല്ലാം വീണ്ടും അത് കാണുന്ന സർവാംഗ ഹോമങ്ങളിലും പാവയാഗങ്ങളിലും നിനക്ക് പ്രസാദമില്ല.
ഐ ഹാവ് കം നൗ.
എന്നാൽ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു.
Paraphrase verse 7.
7-ാം വാക്യം ഞാൻ ഇങ്ങനെ ലളിതമായ ഭാഷയിൽ പറയാം.
I have come to do everything written in your word, to do your will.
നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുവാനായി ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു.
Everything in the book is written about me.
ഈ പുസ്തകത്തിൽ ഇതിന്റെ ചുള്ളിൽ എഴുതിയിരിക്കുന്നതെല്ലാം എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്.
I don't have to judge the other person.
മറ്റുള്ള വ്യക്തികളെ എനിക്ക് വിധിക്കേണ്ട ആവശ്യമില്ല.
Today we are following Jesus as our forerunner.
നമ്മുടെ മുന്നോടിയായിട്ട് യേശുവിനെ നാം അനുഗമിക്കുന്നെങ്കിൽ
we cannot follow him in his ministry.
യേശുവിന്റെ ഭരണ ശുശ്രൂഷയിൽ നമുക്ക് അവനെ അനുഗമിക്കുവാൻ കഴിയില്ല.
Primary ministry was to die for the sins of the world. It's clear none of us can follow him there.
യേശുവിന്റെ പ്രാഥമികമായിരിക്കുന്ന പരമപ്രധാനമായ ശുശ്രൂഷ മാനവജാതിക്ക് വേണ്ടി പാപയാഗമായി മരിക്കുകയായിരുന്നു. നമുക്ക് ആർക്കും അതിൽ അവനെ അനുഗമിക്കുവാൻ കഴിയില്ല.
He raised the dead. People were dead for 4 days. No, I've never met a single person who can do that.
മരിച്ച 4 ദിവസമായി നാട്ടിലെത്തിൽ ആസന്നെ അവൻ ഉയർപ്പിച്ചു. അങ്ങനെ മരിച്ചവരെ ഉയർപ്പിച്ച ആരെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല.
He fed 5,000 with 5 loaves. I've never in my life seen anybody who can do that.
അഞ്ചപ്പം കൊണ്ട് 5,000 പേരെ അവൻ പോഷിപ്പിച്ചു. അങ്ങനെ ചെയ്തവരാണ് ഞാൻ ഇതുവരെ കണ്ടിട്ട്.
He walked on the water. I've never seen anybody who can do that.
വെള്ളത്തിന്മേൽ യേശു നടന്നു. ഇന്ന് അത് ചെയ്യുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല.
He turned water into wine. I've never seen anybody do that.
അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെയും ഞാൻ
കണ്ടിട്ടില്ല. There are a lot of humbug preachers who go around fooling gullible Christians in trying to show that they are great miracle men.
വലിയ അടയാളങ്ങളെ പറ്റിയുള്ള വ്യക്തികളാണെന്ന് പാവപ്പെട്ട വിശ്വാസികളെ അനേകരെ കബളിപ്പിച്ച് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ച് ചുറ്റി സഞ്ചരിക്കുന്ന ധാരാളം
പ്രസംഗം
ഈ പാവപ്പെട്ട വിശ്വാസികളിൽ നിന്നും പണം ശേഖരിക്കുവാൻ വേണ്ടിയാണ് അവർ ഈ വിദ്യകളൊക്കെ കാണിക്കുന്നത്.
A simple test can prove they are not like Jesus by the simple fact that Jesus never collected money from people.
അവർ യേശുവിനെ പോലെ അല്ലെന്നുള്ളത് ബോധ്യമാകാൻ ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു ഒരു പരീക്ഷണം മതി. യേശു ഒരിക്കലും തന്റെ ലോകശാന്തി ദുരൂഷക്കിടയിൽ സ്തോത്രാഴ്ച എടുത്തിരുന്നില്ല.
That's enough to prove these people are not like Jesus.
യേശുവിനെ പോലെ അല്ല അവരുടെ ആത്മാവ് വ്യത്യസ്തമാണെന്നുള്ളതിന് വേറെ ഏത് തെളിവാണ് വേണ്ടത്?
Paul did not do it. Peter did not do it.
പൗലോസും പത്രോസും ഒന്നും ഇങ്ങനെ ചെയ്തില്ല.
1 lakh believers will think this is a man of God.
എന്നാൽ 100,000 വിശ്വാസികൾ ഒരുപോലെ വിശ്വസിക്കും, ഈ മനുഷ്യൻ ദൈവത്തിന്റെ മനുഷ്യനാണ്.
This is the extent of blindness there is in Christendom today.
ഇന്ന് ക്രിസ്തീയ ലോകത്തിലുള്ള അന്ധതയുടെ ആധിക്യം എത്ര വലുതാണ്.
And there are multitudes of people who want to go for these conferences where you can learn how to heal and how to do this and how to do that.
ലോകശാന്തി വരവും അതുപോലെയുള്ള ആത്മീയ വരങ്ങളും എക്സർസൈസ് ചെയ്യാൻ എങ്ങനെ പഠിക്കണം, ഈ കോൺഫറൻസുകളിൽ പോകുവാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് താല്പര്യമാണ്.
We cannot follow Jesus in his ministry.
എന്നാൽ യേശുവിന്റെ പരിശുദ്ധയിൽ നമുക്ക് ആർക്കും അവനെ മുഴുവൻ അനുഗമിക്കാൻ കഴിയുകയില്ല.
When Paul said, follow me, he was not talking about being an apostle.
എന്നെ അനുഗമിക്കുകയും എന്റെ അനുകാരികളാവുകയില്ലെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ തന്നെ പോലെ ഒരു
അപ്പോസ്തലൻ ആകണമെന്നല്ല.
യേശുവിന്റെ ജീവിതവും അവന്റെ ശുശ്രൂഷയും നാം വേർതിരിച്ച് കാണണം.
Paul's life, Paul's ministry.
പൗലോസിന്റെ ശുശ്രൂഷയും പൗലോസിന്റെ വ്യക്തിപരമായ ജീവിതവും.
Paul said, I'm following Jesus, you follow me like that.
പൗലോസ് പറഞ്ഞു, ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു, അതുപോലെ നിങ്ങൾ എന്നെ
അനുഗമിക്കുന്നു.
ഏത് നിലയിലായിരുന്നു പൗലോസ് യേശുവിനെ അനുഗമിച്ചത്?
He couldn't walk on the water.
വെള്ളത്തിന്മേൽ നടന്നല്ല.
When there was a shipwreck, he was swimming himself like everybody else.
ഓരോരുത്തർ പോകുമ്പോൾ കപ്പൽ ക്ഷേമം ഉണ്ടായപ്പോൾ മറ്റു തടവുകാരെ പോലെ അവരും വെള്ളത്തിൽ നീന്തുകയും
രക്ഷപ്പെടുകയാണ്.
5,000 പേരെ പൗലോസ് ഒരിക്കലും പോഷിപ്പിച്ചില്ല.
He never went to the grave and raised somebody who was dead for 4 days.
നാല് ദിവസമായി മരിച്ച അടക്കിയ ഒരു വ്യക്തിയെ ഒരു ശവകുടീരത്തിലും ചെന്ന്
ഉയർപ്പിച്ചില്ല.
അതുപോലെ അവൻ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു.
Where did he follow Jesus?
എവിടെയാണ് പൗലോസ് യേശുവിനെ അനുഗമിച്ചത്?
In his life.
യേശുവിന്റെ ജീവിതത്തിൽ അവനെ അനുഗമിച്ചു.
Humility.
യേശുവിന്റെ താഴ്മയിൽ അവനെ
അനുഗമിച്ചു. Maturity.
യേശുവിന്റെ നിർമ്മലതയിൽ.
Overcoming sin.
പാപത്തെ അതിജീവിക്കുന്ന മാർഗത്തിൽ.
In his love.
യേശുവിന്റെ സ്നേഹത്തിൽ.
In his forgiveness.
യേശുവിന്റെ ക്ഷമയിൽ.
And in his obedience to God's word.
ദൈവവചനത്തോട് യേശുവിന്റെ അനുസരണം. ഇത് പൗലോസ് അനുഗമിച്ചു.
In his rejecting of human tradition.
മാനുഷിക സമ്പ്രദായങ്ങളെ തള്ളിക്കളയുന്ന യേശുവിന്റെ ആത്മാവ് അവൻ
അനുഗമിച്ചു.
യേശുവിനെ അവൻ അനുഗമിച്ചത് ഈ
മേഖലകളിലാണ്.
അതിന്റെ ഫലം എന്തായിരുന്നു?
യേശുവിനെ
എതിർത്തതായിരിക്കുന്ന അതേ പരീക്ഷന്മാർ പൗലോസിനെയും എതിർത്തു.
The same Pharisees who said Jesus is preaching a false doctrine said Paul is preaching a false doctrine.
പൗലോസ് യേശു ഒരു ഗുരുവിദേശം പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞ അതേ പരീക്ഷന്മാർ പൗലോസിനെ കുറിച്ച് ഒരേ സാക്ഷ്യം പറഞ്ഞു.
Paul followed Jesus.
എന്നാൽ പൗലോസ് യേശുവിനെ അനുഗമിച്ചു.
He gave his body.
തന്റെ സ്വന്തം ശരീരം അർപ്പിച്ചുകൊണ്ട്.
And he believed one man with God is the majority.
ദൈവത്തോടുള്ള ഒരു മനുഷ്യനത് ഭൂരിപക്ഷമാണെന്നുള്ള വിശ്വാസം പൗലോസിനുണ്ടായിരുന്നു.
Apostle Paul said these words in Acts 24.
അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായത്തിൽ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
Verse 14.
14th വാക്യം.
He told Felix.
ഫെലിക്സിനോട് അവൻ സംസാരിക്കുക.
I admit this.
ഈ കാര്യം ഞാൻ സമ്മതിക്കുന്നു.
That according to the way which they call a false doctrine, I'm serving God.
മതഭേദം അല്ലെങ്കിൽ ഗുരുപദേശമെന്ന് ഇവർ പറയുന്ന ക്രിസ്തീയ മാർഗപ്രകാരം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു.
My brothers and sisters, let me tell you something.
സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ.
The truth of God,
ദൈവത്തിന്റെ സത്യം,
has always been opposed by the majority in Christendom.
ക്രിസ്തീയ ലോകത്തില് ഭൂരിപക്ഷം എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സത്യത്തെ എതിർത്തിട്ടുണ്ട്.
And they've always called it a false gospel.
അതൊരു ദുരുപദേശമാണെന്ന് എല്ലാ തലമുറകളിലും ഭൂരിപക്ഷം പേര്
പറഞ്ഞിട്ടുണ്ട്.
യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ യോഹന്നാൻ ഏഴിന്റെ പതിനേഴാം വാക്യം,
he said, if anyone wants to do the will of God, he will know whether this teaching is from God or from me.
ആരെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് അവൻ അറിയും.
I can say that to all of you.
നിങ്ങൾ എല്ലാവരോടും എനിക്ക് ഈ യേശുവിന്റെ വാക്കുകൾ ഉദ്ധരിക്കാം.
Anyone sitting here,
ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ,
if you really want to do God's will in your life,
നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തവമായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ,
you heard, you read that Jesus said, if you lust with your eyes after a woman, it is adultery.
യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സ്ത്രീയെ മോഹിക്കേണ്ടതിനെ കണ്ണുകൊണ്ട് നോക്കിയാൽ നിങ്ങൾ അവളോട് വ്യഭിചാരം ചെയ്ത പോലെയാണ്.
യു ഹാവ് എ ഗ്രേറ്റ് ലോങ്ങിംഗ് നെവർ ടു ലസ്റ്റ് ആഫ്റ്റർ എ വുമൻ വിത്ത് യുവർ ഐസ്.
നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ,
യു വിൽ നോ വെദർ ദിസ് ഈസ് ദ ട്രൂത്ത് ഓർ നോട്ട്.
അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലേ.
Jesus said, he who is angry with his brother and then speaks out a word and calls him a name is in danger of hellfire.
തന്റെ സഹോദരനോട് കോപിച്ച് അവനോട് മോശമായി സംസാരിക്കുന്നവൻ നരകത്തിന് യോഗ്യനാണെന്ന് യേശു പറഞ്ഞു.
If you are a person who has a great longing never to lose your temper in your whole life,
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കോപിഷ്ഠരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും.
You will know the doctrine.
നിങ്ങൾ ഉപദേശം ഏതാണ് സത്യമെന്നുള്ളത് മനസ്സിലാവും.
Jesus said, you must love all your enemies.
നിങ്ങളുടെ എല്ലാ ശത്രുക്കളെയും സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചു.
If you've got 100 enemies and you love 99 of them, you have not obeyed God's word.
100 ശത്രുക്കളുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ 99 പേരെ നിങ്ങൾ സ്നേഹിച്ചാലും നിങ്ങളുടെ ദൈവവചനം അനുസരിച്ചിട്ടില്ല.
If you have a great longing to love all your enemies,
100-ാമത്തെ വ്യക്തിയെയും സ്നേഹിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ വാഞ്ഛയുണ്ടെങ്കിൽ,
then you will know whether this is the truth or not.
ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ സത്യ ഉപദേശമാണോ എന്നുള്ളത് അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ
അറിയാം.
യേശു പറഞ്ഞു എല്ലാവരോടും ക്ഷമിക്കാം.
If there is one human being anywhere in the world whom you have not forgiven,
ലോകത്തിന്റെ പരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലാത്ത ഒരൊറ്റ വ്യക്തി,
I don't care what harm he did to you,
നിങ്ങൾക്ക് ആ വ്യക്തി ചെയ്ത ദോഷം എത്ര വലുതുമായിക്കൊള്ളട്ടെ,
Jesus forgave even those who crucified him.
തന്നെ ക്രൂശിച്ചവരോടും ക്ഷമിച്ചവനായിരിക്കുന്ന യേശു,
if you have a great longing to forgive,
അങ്ങനെ ക്ഷമിക്കുവാനായിട്ടൊരു വലിയ ആഗ്രഹം
നിങ്ങൾക്ക്,
നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക്
മനസ്സുണ്ടെങ്കിൽ,
ദൈവത്തിന്റെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ,
യു റിയലൈസ് ദാറ്റ് ജീസസ് ഹാഡ് എ ബോഡി ടു ഡു ഗോഡ്സ് വിൽ,
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് യേശുവിന് ഒരു ശരീരം ലഭിച്ചതെന്ന്
യു ആൾസോ എ ബോഡി ടു ഡു ഗോഡ്സ് വിൽ,
നിങ്ങൾക്കും ദൈവം ഒരു ശരീരം നൽകിയിരിക്കുന്നത് ഈ ശരീരത്തിൽ ദൈവത്തിന്റെ
സ്റ്റാറ്റസ് ഈസ് യുവർ ലോങ്ങിംഗ്,
അതാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമെങ്കിൽ,
ജീസസ് സെഡ് യു വിൽ നോ വെദർ ദിസ് ടീച്ചിംഗ് ഈസ് ഫ്രം ഗോഡ് ഓർ വെദർ ഐ ആം സ്പീക്കിംഗ് ഫ്രം മൈസെൽഫ്.
നാം യോഹന്നാന്റെ സുവിശേഷം കണ്ടതുപോലെ അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയും ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ ഞാൻ സ്വയമായി സംസാരിക്കും.
യു റീഡ് സംതിങ് ഇൻ ഗോഡ്സ് വേർഡ്,
ദൈവവചനത്തിൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കുമ്പോൾ,
യു സേ ദിസ് ഈസ് ദ വേ ദ ചർച്ച് ഷുഡ് ബി,
ദൈവത്തിന്റെ സഭ ഇങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ,
യു ഹാവ് എ ഡെസ്പറേറ്റ് ഡിസയർ ടു ഒബേ ദാറ്റ് ഈവൻ ഇഫ് ഇറ്റ് ബ്രേക്സ് എവറി ചെറിഷ്ഡ് ട്രഡിഷൻ,
നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ താലോചിച്ചിരുന്ന ഏറ്റവും ഉറപ്പുള്ള പാരമ്പര്യങ്ങളെ തകർക്കുന്നതാണെങ്കിലും ഈ കാര്യം നിങ്ങൾ കണ്ടെത്തുമ്പോൾ,
then you will know whether this teaching is from God or whether I speak from myself.
ഞാൻ സ്വയം സംസാരിക്കുന്നതാണോ അതോ ദൈവവചനത്തിന്റെ ഉപദേശമാണോ സത്യമാണോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
But the vast majority of people who are not interested in obeying God's word,
എന്നാൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ദൈവവചനം അനുസരിക്കുവാൻ താല്പര്യമില്ലാത്ത ബഹുഭൂരിപക്ഷം
വിശ്വാസം,
അവരെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ദുരുപദേശമാണ്.
Jesus said, you cannot serve two masters, God and money.
യേശു പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ
കഴിയും. You cannot love God and love money.
നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കുകയും അതേ സമയത്ത് പണത്തെ സ്നേഹിക്കുകയും ചെയ്യാൻ കഴിയും.
Matthew 6:24, if you love money you hate God.
മത്തായി 6:24 യേശു പറഞ്ഞു നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തെ വെറുക്കുകയാണ്.
How many of you believe that?
നിങ്ങൾ എത്ര പേരാ കാര്യം വിശ്വസിക്കുന്നത്?
How many of you believe that if you love money you hate God?
നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ വെറുക്കുകയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു?
That's what Jesus said. You take Matthew 6:24 home and meditate on it for 15 minutes and see what it says.
മത്തായി സുവിശേഷം 6:24-ാമത്തെ വാക്യം വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കുറച്ച് സമയം ധ്യാനിക്കുന്നത് നല്ലതാണ്.
Read it carefully.
കൃത്യതയോടെ
വായിക്കുക. You love God, you hate money.
നിങ്ങൾ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ പണത്തെ വെറുക്കുന്നു.
You love money, you hate God.
മറിച്ച് നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ വെറുക്കുന്നവരാണ്.
Don't you think there are multitudes of believers in Trivandrum who think they can love God and love money at the same time?
നിങ്ങൾ വിചാരിക്കുന്നില്ല ഈ തിരുവനന്തപുരം പട്ടണത്തിലെ ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിപ്പാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ധാരാളം വിശ്വാസികൾ.
There are multitudes of preachers in India today who think they can love God and love money at the same time.
ദൈവത്തെയും പണത്തെയും ഒരേ സമയം സ്നേഹിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന നൂറുകണക്കിന് പ്രസംഗകർ നമ്മുടെ രാജ്യത്ത്.
യു കാനോട്ട് സെർവ് ഗോഡ് ഇഫ് യു ലവ് മണി.
നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയും.
The reason why there are very few genuine servants of God in India is because most of them love money.
ഇന്ത്യയിൽ ദൈവത്തിന്റെ യഥാർത്ഥ ശുശ്രൂഷക്കാരായിരിക്കുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. കാരണം പണത്തെ സ്നേഹിക്കാത്തവർ വളരെ കുറച്ച്.
Most of the preachers in this country, they love money.
ഈ ദേശത്ത് നമ്മുടെ രാജ്യത്തുള്ള മിക്ക പ്രസംഗകരും സുവിശേഷ പ്രസംഗകരും
പണസ്നേഹികളും
പണം എവിടെ ലഭിക്കുവാൻ
കഴിയും.
എപ്പോഴും പണം സ്വീകരിക്കുവാൻ അവരുടെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു.
Such people are not servants of God.
അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരല്ല.
Jesus did not go where he could get money.
പണം എവിടെ കിട്ടുമെന്ന് വിചാരിച്ച് യേശു ചുറ്റി നടന്നു.
His hand was not always stretched out to receive.
എപ്പോഴും പണം സ്വീകരിക്കാനായിട്ട് ദാനങ്ങൾക്കായിട്ട് കൈ നീട്ടിയവനായ യേശുവിനെ നാം കാണുന്നില്ല.
If you are really serious about wanting to be free from the love of money,
ദേവ്യാഗ്രഹത്തിൽ നിന്ന് പണസ്നേഹത്തിൽ നിന്നും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ,
then you will know whether this doctrine is the truth or not.
അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയും ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന്.
Because you want to love God and love money at the same time,
ദൈവത്തെയും പണത്തെയും ഒരേ സമയത്ത് സ്നേഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
You will never understand.
നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകത്തില്ല ഈ ഉപദേശം.
You will think this is a false teaching.
നിങ്ങൾ വിചാരിക്കും ഇതൊരു തെറ്റായ ഉപദേശമാണ്.
And you will live and die in your tradition.
നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിൽ ജീവിച്ച് ആ പാരമ്പര്യങ്ങൾ.
One day when you stand before the Lord,
ഒരു ദിവസം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ,
and the Lord shows you that everything you heard in these last 3 days was the absolute truth of God.
അന്ന് ക്രിസ്തുവിന്റെ മുന്നിൽ ഈ മൂന്നരാ ദിവസങ്ങൾ മീറ്റിംഗിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ദൈവത്തിന്റെ സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ,
and you realize that you rejected it,
നിങ്ങൾ അത് തള്ളിക്കളഞ്ഞുവെന്ന് നിങ്ങൾ ദുഃഖത്തോടെ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ അതിനെ വളരെ ലഘുവായിട്ട് എടുത്തു,
didn't obey wholeheartedly,
ഒരു ഹൃദയത്തോട് നിങ്ങൾ അനുസരിച്ചില്ല എന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ,
you stuck on to some dead denomination because of your love for the tradition of the elders,
പൂരന്മാരുടെ സമ്പ്രദായങ്ങളെ നിങ്ങൾ അധികം സ്നേഹിച്ചതുകൊണ്ട് നിർജീവമായിരിക്കുന്ന എന്തെങ്കിലും സഭാവിഭാഗത്തിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കഴിച്ചു എന്നാണ് നിങ്ങൾ കണ്ടത്.
That day, like Esau wept at Jacob's at Isaac's bedside, you will weep.
ഏശാവ് അനുഗ്രഹം നഷ്ടപ്പെട്ടവനായിട്ട് പ്രയോജനമില്ലാതെ കണ്ണുനീർ വാർത്ത് ഇസ്ഹാക്കിന് കിടക്കക്കരയിൽ നിന്ന പോലെ അന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും.
And Esau said, oh father, isn't there one blessing for me?
ഏശാവ് തന്റെ പിതാവിനോട് കണ്ണുനീരോടെ കരം ചോദിക്കുകയാണ്, അപ്പ എനിക്ക് അനുഗ്രഹം ഒന്നിനെയും ബാക്കി.
Isn't there a possibility of my getting the birthright now?
എന്റെ ജന്മാവകാശം എനിക്ക് ലഭിക്കുവാൻ എന്തെങ്കിലും ഒരു സാധ്യതയില്ലേ പിതാവേ?
Father said, sorry, you can't get the birthright.
അപ്പനായിരിക്കുന്ന ഇസ്ഹാക്ക് അവനോട് ദുഃഖത്തോട് പറഞ്ഞു, മകനെ ഇനി വരൊരു സാധ്യതയില്ല.
Hebrews chapter 12 verse 14 says, be careful, verse 15, let there be no person like Esau in your midst.
എബ്രായരുടെ 12:15 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഏശാവിനെ പോലെ ആരും അഭക്തനായി തീരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക.
Who, just for a little morsel of meat, denied his birthright.
ഒരു ഊണിലെ ഒരു കഷ്ണം അപ്പത്തിനായിട്ട് അവന്റെ ജന്മാവകാശം നഷ്ടമാക്കിയ ഏശാവ്.
Afterwards,
പിന്നീട്
ഈ tried to repent with tears, but it was too late.
അവന് ശേഷം അവൻ കണ്ണുനീരോട് കൂടി അനുഭവിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ മാനസാന്തരത്തിനിടം കണ്ടില്ല.
There is an afterward coming in all of our lives.
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പിന്നീട് എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നുണ്ട്.
It's the day when Jesus returns.
യേശു മടങ്ങി വരുന്ന ദിവസമായിരിക്കും അത്.
We will stand before him.
നാം അവന്റെ മുമ്പിൽ ഓരോരുത്തരായിട്ട് നിൽക്കേണ്ടി വരും.
And he will ask you.
അന്ന് കർത്താവ് നിന്നോട് ചോദിക്കും,
do you follow the traditions of men or my word?
നീ എന്റെ വചനമാണോ അതോ മനുഷ്യന്റെ പാരമ്പര്യമാണോ നീ പിന്തുടരുന്നത്?
I am more interested in having the right answer in that day than being bothered what people think about me today.
ഇന്ന് ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതിനേക്കാൾ ക്രിസ്തുവിന്റെ ആശ്രയത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ ചോദ്യത്തിന് ശരിയായിരിക്കുന്ന ഒരു മറുപടി കൊടുക്കണം എന്നുള്ളതിലാണ് എന്റെ മനസ്സ് എന്ന് വെച്ചിരിക്കുന്നത്.
Paul once told the Corinthians,
ഒരിക്കൽ പൗലോസ് കൊരിന്ത്യക്കാരോട് പറഞ്ഞു,
it matters nothing to me what you people judge me and think about me, whether I am a faithful servant of God or not.
ഞാൻ ദൈവത്തിന്റെ വിശ്വസ്തനായിരിക്കുന്ന ശുശ്രൂഷകനാണോ അല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, നിങ്ങൾ എന്ത് വിധി പറയുന്നു, എനിക്കത് വിഷയമല്ല.
പൗലോസ്
പറഞ്ഞു, എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്.
My brothers and sisters,
എന്റെ സഹോദരി സഹോദരന്മാരെ,
if you want to really get God's best in your life,
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഏറ്റവും മെച്ചമായത് നിങ്ങൾ ആഗ്രഹിക്കുന്നു.
You want to follow Jesus as your forerunner and have no regrets when you come to the end of your life.
യേശുവിനെ നിങ്ങളുടെ മുന്നോടിയായി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഇച്ഛാസംഗം ഉണ്ടാകാതിരിക്കണമെങ്കിൽ,
one decision today,
ഇന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുത്തേ മതിയാകുള്ളൂ.
You will never again seek to please me.
നിങ്ങൾ ഇനിമേലാൽ ഒരിക്കലും മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഒന്നും ചെയ്യുകയില്ല എന്ന്
തീരുമാനിക്കുക.
ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുമെന്ന് തീരുമാനം.
Very simple decision.
വളരെ ലളിതമായിരിക്കുന്ന തീരുമാനമാണ്.
I can tell you the numerous things, blessings that have come into my life because of that simple one single decision.
ഈ ഒറ്റ തീരുമാനത്തിന്റെ ഫലമായിട്ട് എന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ എനിക്ക് ദൈവത്തിന് ലഭ്യമായിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളെ കുറിച്ച് എനിക്ക് സാക്ഷ്യപ്പാൻ കഴിയും.
I believe the reason why there are very few servants of Christ in India today.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തരായിരിക്കുന്ന വളരെ ചെറുക്കം ശുശ്രൂഷന്മാരെ ഇന്ത്യയിലുള്ളൂ. അതിന്റെ കാരണവും എനിക്കറിയാം.
I told you, one is the love of money.
ഒന്ന് ദ്രവ്യാഗ്രഹം, പണസ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
Here is the other one.
രണ്ടാമത്തെ കാരണം ഞാൻ പറയാം.
Galatians 1:10.
ഗലാത്യലേഖനം 1:10.
I seek to please men. I cannot be the servant of Christ.
ഞാൻ ഇന്നും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല.
Many times, even when I am preaching God's word,
മിക്ക സന്ദർഭങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ, ദൈവനോട് കടപ്പിടിച്ച് ചോദിക്കാറുണ്ട്, നിന്റെ കേൾവിക്കാരിൽ ആരെയെങ്കിലും പ്രസാദിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു?
I say no.
ഞാൻ പറയാറുണ്ട്, ഇല്ല കർത്താവ്.
You want to please these brothers who are standing with you?
നിന്നോട് ഒരുമിച്ച് കൂട്ടായ്മയിൽ നിൽക്കുന്ന ഈ സഹോദരന്മാരെ പ്രീതിപ്പെടുത്തുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല കർത്താവ്.
I've often thought that if Jesus Christ was sitting in that chair,
എനിക്ക് ബോധിച്ചിട്ടുണ്ട് ഈ മുൻനിരയിലെ കത്തേരയിലെ കർത്താവായ യേശു ക്രിസ്തു ആളത്വമായിട്ട്
ഇരിക്കുകയായിരുന്നു.
അവൻ ആളത്വമായിട്ട് ഈ കത്തേരയിൽ ഈ മീറ്റിംഗിൽ ഇരിക്കുകയാണെങ്കിൽ, ഞാൻ ദൈവനെ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ,
എവ്രി നൗ ആൻഡ് ദെൻ മൈ ഐസ് വുഡ് ഗോ ടു ഹിം.
കൂടെ കൂടെ എന്റെ കണ്ണുകൾ യേശുവിന്റെ കണ്ണുകളിലേക്ക് പോകും.
വാട്ട്സ് ഹി തിങ്കിങ് ഓഫ് മീ നൗ?
യേശുവിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്?
What's he thinking about I said just now?
ഞാനിപ്പോൾ പറഞ്ഞ ആ വാചകത്തെ കുറിച്ച് യേശു എന്താണ് ചിന്തിക്കുന്നത്?
That's the only way which God's word.
ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനുള്ള ഏറ്റവും നല്ല വിധം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്
സംസാരിക്കാം.
യേശു പറഞ്ഞു, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. യേശു ഇന്ന് നമ്മുടെ നടുവിലുണ്ട്.
I believe that God is giving all of you an opportunity to come to a far higher level of the Christian life than you have ever experienced so far.
ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിത നിലവാരത്തിലേക്ക് എത്തുവാനായിട്ട് കരുണാസമ്പന്നനായ ദൈവം ഇന്ന് മുതൽക്കാലം നിങ്ങൾക്കൊരു അവസരം കൂടെ നൽകുകയാണ്.
Yeah, there is much more in God's word. It will take many, many days to speak about all those things.
ഇനിയും അനേക ദിവസങ്ങളെടുത്താലും പറഞ്ഞു തീരുവാൻ കഴിയാത്ത അമൂല്യമായിരിക്കുന്ന അനേക നിധികൾ, സത്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്.
We thank God that in our day we have the opportunity to distribute books, tapes, so that we can still continue to hear that message.
നമ്മുടെ ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ പുസ്തക വഴിയും ടേപ്പിലായിരിക്കുന്ന സന്ദേശങ്ങൾ വഴിയും അനേക വിധങ്ങളിൽ ഈ ദൈവത്തിന്റെ സത്യങ്ങൾ വിതരണം ചെയ്യുവാൻ നമുക്ക് സാക്ഷ്യമുണ്ട്. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവസാനമായിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
None of us can follow the Lord all by ourselves.
നമ്മൾ ആർക്കും തന്നെ ഒറ്റയന്മാരായിട്ട് തനിയെ തനിയെ കർത്താവിനെ പിന്തുടരുക സാധ്യമല്ല.
That is Hinduism.
അത് ഹിന്ദു മാർഗമാണ്.
You sit in a forest all by yourself as a sannyasi and to think you can follow God.
ഒരു വനത്തിന്റെ ഏകാന്തതയിലൊരു സന്യാസ ജീവിതവുമായിട്ട് തപോനിഷ്ഠയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മാർഗം ഹിന്ദു മാർഗമാണ്. നമുക്ക് കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്.
We need encouragement from one another.
നമുക്ക് അന്യോന്യം ഉത്സാഹിപ്പിക്കൽ ആവശ്യമുണ്ട്.
My own ministry has been transformed because God has given me fellowship.
എനിക്ക് ദൈവം വിലപ്പെട്ട കൂട്ടായ്മ, ക്രിസ്തീയ കൂട്ടായ്മ നൽകിയതുകൊണ്ടാണ് എന്റെ ശുശ്രൂഷ തന്നെ
അനുഗ്രഹിക്കുന്നത്.
അത് വളരെ സമ്പന്നമായി തീർന്നിട്ടുണ്ട്.
Fellowship.
എനിക്ക് കൂട്ടായ്മ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ രഹസ്യം.
Fellowship of like-minded people.
ഈ വിഷയത്തിൽ ഏകാത്മാവുള്ള സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മ.
Help me in this life of victory.
ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മ.
Life of following Jesus.
യേശുവിനെ അനുഗമിക്കുന്ന എന്റെ ജീവിതത്തിൽ എന്നെ അത് സഹായിച്ചിട്ടുണ്ട്.
Being an overcomer.
ഒരു ജയാളിയായിട്ട് തീരുവാൻ.
Proclaiming the whole counsel of God.
ദൈവത്തിന്റെ മുഴുവൻ ഉപദേശവും സത്യവും ഒന്നും മറച്ചു വെക്കാതെ സംസാരിക്കുക.
I want to say to all of you.
നിങ്ങളെല്ലാവരോടും ഞാൻ ഈ കാര്യം
those who've been gripped and challenged in these days.
ഈ ദിവസങ്ങൾ ദൈവവചനം കേൾക്കിയാൽ ഹൃദയങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണർത്തിയിട്ടുണ്ട് എല്ലാവരോടും ഞാൻ
പറയുന്നു.
നിങ്ങൾക്ക് കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്.
If a fire has been set alight in your heart in these days by God.
ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു അഗ്നി കത്തിച്ചിട്ടുണ്ടെങ്കിൽ
you can go to some church where they pour cold water on it and count on.
ദൈവം കത്തിച്ച ഈ അഗ്നി നിങ്ങളെങ്കിലും നാമദേവ സഭകളിലേക്ക് മടങ്ങിപ്പോയാൽ അവരതിന്റെ മീതെ വെള്ളം ഒഴിച്ച് അതിനെ കെടുത്തി കളയും.
You need to go to some place where they'll pour oil into it.
നിങ്ങളുടെ ഉള്ളിൽ ദൈവം കത്തിച്ചിരിക്കുന്ന ആ ചെറിയ അഗ്നി എണ്ണയൊഴിച്ച് അതിനെ വീണ്ടും കത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ പോകണം.
Where are you going to go?
നിങ്ങൾ എവിടേക്കാണ് പോകാൻ പോകുന്നത്?
Whether they pour water on it or oil.
വെള്ളമൊഴിച്ച് അതിനെ കെടുത്തിക്കളയുന്ന ഇടത്തേക്കാണോ അതോ എണ്ണ ഒഴിച്ച് അതിനെ കത്തിക്കുന്ന ഇടത്തേക്കോ എവിടേക്ക് നിങ്ങൾ
പോകും? ഫെബ്രുവരി
ഫെബ്രുവരിയില് പട്ടത്ത് വെച്ച് നടത്തിയ മീറ്റിംഗിലെ നിങ്ങൾ ചിലർ
സംബന്ധിച്ചു
ആ ദിവസങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അന്ന് ദൈവത്തിന്റെ കേൾവിയാൽ നിങ്ങളെ ഹൃദയങ്ങൾ ഉണർത്തപ്പെട്ടു.
വാട്ട് ഹാപ്പൻഡ് ഇൻ ദി ലാസ്റ്റ് 8 മന്ത്സ്?
കഴിഞ്ഞ 8 മാസങ്ങൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചത്?
യു ആൻസർ ദാറ്റ്.
ആ ചോദ്യത്തിന് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു.
ഫയർ ബേണിംഗ് ലൈക്ക് എ ബ്ലേസ് ടുഡേ ഇൻ യുവർ ഹാർട്ട്.
നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് അതൊരു അഗ്നിജ്വാലയായിട്ട് കത്തി പടർന്നിട്ടുണ്ടോ?
ഓർ ഡിഡ് ദി ഹോളി സ്പിരിറ്റ് ഹാവ് ടു സ്റ്റാർട്ട് ഇഗ്നൈറ്റിംഗ് ദാറ്റ് ഫയർ ഓൾ ഓവർ അഗൈൻ ടുഡേ?
അതോ ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവിന് കെട്ടുപോകാറായിരിക്കുന്ന തീയെ വീണ്ടും ഊതി കത്തിക്കേണ്ടി
വന്നിട്ടുണ്ട്.
ഈ കഴിഞ്ഞ 8 മാസങ്ങളിലെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് നിങ്ങളുടെ സാക്ഷ്യമെന്ന് ഞാൻ പറയാം. ഈ 8 മാസം നിങ്ങൾ സംബന്ധിച്ച സഭ അല്ലെങ്കിൽ കൂട്ടായ്മ ദൈവം ഉദ്ദേശിക്കുന്ന
സ്ഥലമല്ല.
വരുന്ന ചില മാസങ്ങൾക്കുള്ളിലും അത് തന്നെ ആവർത്തിക്കും.
What is lighting a fire, quenching it, lighting it again, quenching it.
ഒരു തീ കത്തിച്ചിട്ട് വെള്ളമൊഴിച്ച് കിടത്തുന്നു, കുറച്ചു കഴിഞ്ഞ് വീണ്ടും തീ കത്തിക്കുന്നു, വെള്ളമൊഴിച്ച് കിടത്തുന്നു, എന്ത് പ്രയോജനമാണ്? പാഴ്വേല.
I say, my brothers and sisters, even if it is a small fellowship, meet with those of like mind who will stir you on.
സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, അത് എണ്ണത്തിലെ ഏറ്റവും ചുരുങ്ങിയ ഒരു ചെറിയ കൂട്ടായ്മയാണെങ്കിലും അന്യോന്യം ദൈവത്തിന്റെ അഗ്നി ആളി കത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന, ദൈവത്തോടുള്ള അനുസരണത്തിനായി നിങ്ങൾ ഹൃദയങ്ങളെ ഉദ്യമിപ്പിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ.
When God speaks to us, he expects a response.
ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു പ്രതികരണം അവൻ പ്രതീക്ഷിക്കുന്നു.
യു ക്യാൻ നോട്ട് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് അവേ ഫ്രം ഗോഡ്സ് പ്രസൻസ് വിതൗട്ട് സേയിങ് യെസ് ഓർ നോ.
ദൈവത്തോട് ഊവ എന്ന് ഇല്ല എന്നോ ഒരു മറുപടി പറയാതെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ കഴിയില്ല.
അറ്റ്ലീസ്റ്റ് യു മസ്റ്റ് സേ, ലോർഡ്, ഗിവ് മീ എ ലിറ്റിൽ ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്.
കുറഞ്ഞ പക്ഷം നിങ്ങൾ എങ്ങനെയെങ്കിലും പറയണം, കർത്താവേ, നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്കൊരല്പം സമയം വേണം, ഒരല്പം സമയം തരിക.
ബട്ട് ഇഫ് വി നെഗ്ലക്ട്,
എന്നാൽ നാം ഈ വാക്കുകളെ അവഗണിച്ചാൽ,
ദ ബൈബിൾ സേസ് ഹൗ ഷാൾ വി എസ്കേപ്പ് ഇഫ് വി നെഗ്ലക്ട് സച്ച് എ ഗ്രേറ്റ് സർവീസ്.
ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത്ര വലിയൊരു രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും?
സോ ഐ വാണ്ട് യു ടു മേക്ക് എ റെസ്പോൺസ് ടു ഗോഡ് ഇൻ യുവർ ഹാർട്ട്.
നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് നിങ്ങൾ പ്രതികരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
Will you say this, Lord, I really want to please you?
ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനോട് പറയുമോ, കർത്താവേ, വാസ്തവമായി നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I don't want to live this half-hearted type of Christian life.
പകുതി ഹൃദയവുമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു ക്രിസ്ത്യ ജീവിതം എനിക്ക് വേണ്ട കർത്താവേ.
I want a wholehearted Christian life.
മുഴുവൻ ഹൃദയത്തോടും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അനുസരിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം എനിക്ക് വേണം.
Please show me some practical steps in the coming week where I have to obey you.
കർത്താവേ, നിന്നെ അനുസരിക്കേണ്ട മാർഗത്തിൽ ഈ വരുന്ന ഒരാഴ്ചയിൽ, ഈ ദിവസങ്ങൾക്കുള്ളിൽ എന്നെ പ്രായോഗികമായിരിക്കുന്ന വ്യക്തമായ ചില ചുവടുകൾ കാണിച്ചു തരണമേ കർത്താവേ.
Some things that I have to do.
ഞാൻ ചെയ്യേണ്ടതായിരിക്കുന്ന വ്യക്തമായ ചില കാര്യങ്ങൾ.
Some money I have to return which is taken wrongfully.
തെറ്റായ നിലയിൽ ഞാൻ കൈവശം വെച്ചിരിക്കുന്ന പണം ഞാൻ മടക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെന്നെ കാണിക്കണമേ.
Somebody whom I have to go and ask forgiveness from.
ആരോടെങ്കിലും പോയി ക്ഷമാപണം നടത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതെന്നെ കാണിക്കണമേ.
Somebody to whom I have to write a letter asking for forgiveness. Otherwise the rest of my life will be as useless as my past life has been.
കർത്താവ് ഈ ആഴ്ചയിൽ തന്നെ നിന്റെ ശബ്ദത്തിന് മറുപടിയായി ചില പ്രായോഗിക ചുവടുകൾ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ കഴിഞ്ഞ നാളിൽ സംഭവിച്ചതുപോലെ എന്റെ ജീവിതം ശുഷ്കമായി തുടരും എന്ന് ഞാൻ അറിയുന്നു.
I want to actively pursue being free from the love of money.
ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ബലസ്നേഹത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്ന ഈ മാർഗം നിർബന്ധബുദ്ധിയ ഗൗരവത്തോടെ ഞാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു.
ലോർഡ് ഹെൽപ് മീ.
കർത്താവേ എന്നെ സഹായിക്കൂ.
I want to love you, I want to serve you.
കർത്താവേ നിന്നെ സ്നേഹിക്കുവാനും നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നെ സേവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു.
I don't want to please my parents.
എന്റെ മാതാപിതാക്കന്മാരെ തൃപ്തിപ്പെടുത്തുവാനല്ല.
Or my wife.
എന്റെ ഭാര്യയെ പ്രസാദിപ്പിക്കുവാനല്ല. എന്റെ കുഞ്ഞുങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല.
Or my spouse.
എന്റെ പുരോഹിതന്മാരെയോ എന്റെ പാസ്റ്റർമാരെയോ തൃപ്തിപ്പെടുത്തുവാനായി ഞാൻ ഇനി ജീവിക്കയില്ല.
I want to please you, Almighty God, my Creator, my Redeemer, my Father.
എന്റെ സൃഷ്ടാവ് എന്നെ രക്ഷിതാവും എന്നെ വീണ്ടെടുക്കുകാരനുമായ നിന്നെ മാത്രം പ്രസാദിപ്പിക്കുവാൻ എന്നെ
സഹായിക്കുന്നു.
ഇപ്പോൾ മുതൽ എന്റെ ജീവിതത്തിന്റെ അവസാനം നിന്നെ
ഹെൽപ് മീ ലോർഡ്.
കർത്താവെ എന്നെ സഹായിക്കുക.
ഗിവ് മീ ദി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് തരണം.
ഗിവ് മീ ഗ്രേസ് ടു ബി എ ട്രൂ വിറ്റ്നസ് ഫോർ യു.
നിനക്കായിട്ടൊരു സത്യസാക്ഷിയായിരിക്കാൻ നിന്റെ കൃപ എനിക്ക് ധാരാളമായി.
ഗിവ് മീ സ്ട്രെങ്ത് ഇൻ ദി കമിംഗ് ഡേയ്സ്.
ഈ വരുന്ന ദിവസങ്ങളിൽ അതിന് എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകണം.
ഐ ഫേസ് പെർസിക്യൂഷൻ ബിക്കോസ് ഓഫ് മൈ സ്റ്റാൻഡ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യു.
നിനക്ക് നിനക്കായി നിൽക്കുന്ന മാർഗത്തിൽ എനിക്ക് പീഡ നേരിടേണ്ടി വന്നാലും എതിർപ്പ് വന്നാലും ഞാൻ നിൽക്കുവാൻ എന്നെ സഹായിക്കും.
I want to say, brother,